അസീനബിരുള്ള അമ്മാബാദ്. നമ്മുടെ ഇശാ നമസ്കാരത്തിന് മുമ്പ് പറഞ്ഞു നിർത്തിയിടത്തുനിന്ന് തുടങ്ങുകയാണ്. തവാഫ് കഴിഞ്ഞാൽ സംസം വെള്ളം കുടിക്കുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. സംസം വെള്ളത്തിന്റെ പ്രാധാന്യം പറയുന്ന ഹദീസ്, അത് വിശക്കുന്നവർക്കുള്ള ഭക്ഷണമാണ്, രോഗത്തിന് ശമനമാണ്. ووردا في فضله ايضا حديث جابر رضي الله عنه مرفوعا ماء زمزم لما شرب له اخرجه ابن ماجه وغيره وقد حسنه بعض اهل العلم وصححه بعضهم انظر ذلك في رواه الغليل للالباني رحمه الله زمزمിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വന്നിട്ടുള്ള മറ്റൊരു ഹദീസ് റസൂലിലേക്ക് ചേർത്തി പറയപ്പെട്ട ഹദീസാണ്. റസൂൽ പറഞ്ഞു ماء زمزم لما شرب له, സംസം വെള്ളം ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടി കുടിച്ചോ അതിനുള്ളതാണ്. ഈ ഹദീസ് സഹീഹാണെന്ന് പല പണ്ഡിതന്മാരും സ്ഥാപിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി അതിനുവേണ്ടി തന്നെ ഒരു ചെറിയ പുസ്തകം രചിച്ചിട്ടുണ്ട്, ഈ ഹദീസ് സഹീഹാണെന്ന് സ്ഥാപിക്കണം. അപ്പൊ ഏത് ഉദ്ദേശത്തിൽ കുടിക്കുന്നുവോ ആ ഉദ്ദേശം നിറവേറുന്നതാണ്. നമ്മൾ സംസം വെള്ളം കുടിക്കുമ്പോൾ, റബ്ബേ എനിക്ക് ഖുർആനിൽ നല്ല ഹിഫ്ള് ഉണ്ടാകണേ, അള്ളാഹു എന്റെ രോഗം മാറ്റിത്തരണേ, അള്ളാഹു എനിക്ക് പരലോകത്ത് ദാഹമില്ലാതാക്കണേ, എന്താണ് നമ്മൾ ഉദ്ദേശിച്ച് കുടിക്കുന്നത് അത് കിട്ടുന്നതാണ്. പക്ഷെ നമ്മുടെ നീയത്തിനനുസരിച്ച് നമ്മുടെ പ്രാർത്ഥന പലത് ഉത്തരം കിട്ടാതെ പോലുണ്ടല്ലോ, അതുപോലെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷേ അത് ഉദ്ദേശിച്ച് കുടിക്കണം. ഖാല ഇബ്നുൽ ഖയ്യിം ഫീ സാദുൽ മആദ് മാഉ സംസം സയ്യിദുൽ മിയാഇ സയ്യിദുൽ മിയാഹി വ അശ്റഫുഹാ വ അജല്ലുഹാ ഖദ്റൻ വ അഹബ്ബുഹാ ഇലൻ നുഫൂസി വ അഗലാഹാ സമനൻ വ അൻഫസു ഇൻദന്നാസ്. സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ അല്ലാമ ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, സംസം വെള്ളം വെള്ളങ്ങളുടെ കൂട്ടത്തിലെ നേതാവാണ്, അതിലേറ്റവും ബഹുമാനപ്പെട്ട വെള്ളമാണത്, അങ്ങേയറ്റം ബഹുമാനിക്കപ്പെടുന്ന സ്ഥാനമുള്ളതാണത്, ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും വിലപിടിപ്പുള്ളതുമാണത്, ജനങ്ങളെടുക്കൽ ഏറ്റവും അംഫസായിട്ടുള്ള അങ്ങേയറ്റം വിലപിടിപ്പുള്ളതാണത്. വലിൽ ഹാജ് വൽ മുഅ്തമിരി വഗൈരിഹിമ അത്തസവ്വുദു മിമ്മാഇ സംസം. ഹാജ് ഹജ്ജിന് വരുന്നവർക്കും ഉംറക്ക് വരുന്നവർക്കും ഹജ്ജിന് വരുന്നവർക്കും മുമ്പ്രക്ക് വരുന്നവർക്കുമല്ല അല്ലാത്തവർക്കും സംസം വെള്ളം ശേഖരിക്കൽ അത് ശേഖരിക്കാവുന്നതാണ്. വഹംലുഹു ഇലാ ബിലാദിഹിം, അവരെ നാടുകളിലേക്ക് വഹിച്ചു കൊണ്ടുപോകാവുന്നതുമാണ്. കണ്ടോ, ലിഷുർബിഹി അത് കുടിക്കാൻ വേണ്ടി, വലിസ്തിഷ്വാഇബിഹി അതുകൊണ്ട് രോഗശമനം തേടാൻ വേണ്ടി, വയഹ്ദാഇഹി മറ്റുള്ളവർക്ക് ഹദിയ കൊടുക്കാൻ വേണ്ടിയും, വഹുവ മിൻ അംഫസിൽ ഹദായ ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ആൾ കൊണ്ടുപോകുന്നതിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഹദിയ ഗിഫ്റ്റ് എന്താണ്? സംസം വെള്ളമാണ്. ഒരു ഔൺസ് സംസം വെള്ളം കൊടുത്താൽ അതാണ് ഏറ്റവും വിലപിടിപ്പുള്ള ഹദിയ. ലിഅന്നഹു മാഉ മുബാറകുൻ, ഭൂമുഖത്തുള്ള വെള്ളങ്ങളിൽ ഏറ്റവും അനുഗ്രഹീതമായ വെള്ളമാണത്. ഫീഹി ശിഫ, അതിൽ രോഗത്തിന് ശമനമുണ്ട്. ഇപ്പൊ രോഗിയാണ്, അപ്പൊ ഏതൊരു വീട്ടിലും ഉണ്ടാവും കുറച്ച് സംസം വെള്ളം. എന്ത് രോഗം വന്നാൽ അതെടുത്തിട്ട് കുടിക്കുക, അല്ലെങ്കിൽ അത് മന്ത്രിച്ചിട്ട് ആളുകൾക്ക് കൊടുക്കും അല്ലേ. ഇത് സാധാരണ ചെയ്യുന്ന കാര്യം. വഖദ് റവത് തിർമിദി ഫി ജാമിഇഹി ബിസ്നാദിൻ ഹസനൻ ആയിഷ, തിർമിദി തന്റെ ജാമിഇൽ ആയിഷ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഹസനായ സനദോട് കൂടി ഉദ്ധരിച്ചിട്ടുണ്ട്. അന്നഹ കാനത്ത് തഹ്മിലു മിമ്മാ ഇസംസം, അവർ മദീനയിലേക്ക് സംസം വെള്ളം വഹിച്ചു കൊണ്ടുപോകാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി ഇവിടെ ഹജ്ജിന് വന്നപ്പോഴേ വതുഖ്ബിറു എന്നിട്ട് അവർ പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാന യഹ്മിലുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംസം വെള്ളം അങ്ങോട്ട് മദീനയിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നു. നബി മദീനത്ത് നാളെ അയച്ചിട്ടുണ്ട് വെള്ളം കൊടുത്തേക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചില ആളുകൾ പറയലുണ്ട് സംസത്തിന് മക്കത്ത് പ്രാധാന്യം, പക്ഷെ മക്കത്ത് പുറത്തുപോയി അതിന്റെ എല്ലാ പ്രാധാന്യവും പോയി, ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും ഒന്നും അവിടെ നിന്ന് പോയി പ്രാധാന്യം ഉണ്ടാവില്ല. ഇത് ശരിയല്ല എന്നിരുന്ന് മനസ്സിലാക്കാം. ഇന്നത്തെ പോലെ വണ്ടിയൊന്നുമില്ലാത്ത കാലത്ത് 500 കിലോമീറ്റർ ഉള്ള മദീനത്തേക്ക് നബിയും സഹാബത്തും വഹിച്ചു കൊണ്ടുപോയിരുന്നു എന്ന് പറഞ്ഞാൽ പ്രാധാന്യം ഇല്ലെങ്കിൽ കൊണ്ടുപോവോ? അപ്പൊ അത് ചില ആളുകളുടെ തെറ്റിദ്ധാരണ, സംസം വെള്ളത്തിനൊരു പ്രാധാന്യമല്ല. ഇപ്പൊ ചില ആളുകൾ ഇവിടെ വന്നിട്ട് പറയലുണ്ട് അതൊക്കെ എന്തൊക്കെയോ വെള്ളം അടിച്ചു കയറ്റുകയാണ് ഇതിലേക്ക് എന്നെല്ലാം പറയുന്ന അഖലാനികൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഇതെല്ലാം തെറ്റാണ്. സംസം വെള്ളം ഭൂമുഖത്ത് ഏറ്റവും ബർക്കത്താക്കപ്പെട്ട വെള്ളമാണ്. അത് ശിഫ, രോഗശമനത്തിന് ഉപയോഗിക്കാം, കുടിക്കാം, മറ്റുള്ളവർക്ക് ഹദിയ കൊടുക്കാം. മനസ്സിലായില്ലേ? റസൂൽ കുടിച്ചു, റസൂൽ തലയിലൊഴിച്ചു. അപ്പൊ അത് സഹിയായിട്ടുള്ള വന്നിട്ടുള്ള കാര്യമാണ്. ഇനി തവാഫ് കഴിഞ്ഞാൽ പിന്നെ സഈ അല്ലേ, അസഈ ബൈന സഫാ വൽ മർവ, സഫാ മർവക്കടയിലുള്ള സഈ. ബഅദ തവാഫിൽ മുഅ്തമിരി തവാഫൽ ഉംറ യദ്ഹബു ലിസ്സഈ ബൈന സഫ വൽ മർവ. ഉംറ ചെയ്യുന്ന ആള് തവാഫ് കഴിഞ്ഞാൽ സഈന് വേണ്ടി സഫാ മർവക്കടയിലേക്ക് പോകണം. വഖദൽ ഖാരിനു വൽ മുഫ്രിദു, അതുപോലെ ഖിറാനായിട്ടും ഇഫ്രാദായിട്ടും ഹജ്ജിന് വരുന്ന ആളും യസ്ഐയാനി ബഅദ തവാഫിൽ ഖുദൂം, അവർക്ക് തവാഫുൽ ഖുദൂമിന് ശേഷം സഈ ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മളൊക്കെ മുത്തമത്തി ആയിട്ടാണ് ഹജ്ജ് ചെയ്യുന്നത്, ഹജ്ജും ഉംറയും ഒരുമിച്ച് ചെയ്യുന്നത് ഖിറാന്, അതുപോലെ തന്നെ മുഫ്രിദ് വെറും ഹജ്ജ് മാത്രം ചെയ്യുന്നത്, അവർക്ക് വന്ന ഉടനെ തന്നെ തവാഫും ചെയ്യാം അതിനൊപ്പം തന്നെ സഈയും ചെയ്യാം, പിന്നെ ഹജ്ജിന്റെ സഈ അവർ ചെയ്യേണ്ടതില്ല, അതോടെ കഴിഞ്ഞ്. ഹജ്ജിന് പിന്നെ തവാഫ് മാത്രം, ദുൽഹജ്ജ് പത്തിൻ്റെന്ന് അല്ലെങ്കിൽ പതിനൊന്നിനെന്നോ തവാഫ് മാത്രം ചെയ്താൽ മതി. ആര്? ഖാരിനായും മുഫ്രിദായിട്ടും ഹജ്ജ് ചെയ്യുന്ന ആള്. അപ്പൊ അവരും എന്ത് ചെയ്യണം? തവാഫുൽ ഖുദൂമിന് ശേഷം അവർക്ക് വേണമെങ്കിൽ സഈ ചെയ്യാം, അവർക്ക് സഈ നീട്ടിവെക്കുകയും ചെയ്യാം. തവാഫുൽ ഖുദൂം കഴിഞ്ഞ് നേരെ ഹജ്ജിന് പോയിട്ട് പിന്നെ തവാഫിന്റെ ഇഫാളക്ക് ശേഷം ചെയ്താലും മതി. പക്ഷെ രണ്ടും ചെയ്യാൻ അവർക്ക് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. വലഹുമാ അൻ യുഅഖ്ഖിറ അസ്സഈ ഇലാ മാ ബഅദ തവാഫിൽ ഇഫാള, അവർക്ക് ഖാരിനും മുഫ്രിദും രണ്ടുപേർക്കും വേണമെങ്കിൽ തവാഫുൽ ഇഫാളക്ക് ശേഷം സഈനെ പിന്തിപ്പിക്കാവുന്നതുമാണ്. വഖദ് ഹജ്ജ് സല്ലല്ലാഹി അലൈഹി വസല്ലം ഖാരിനൻ വസഅ ബൈന സഫാ വൽ മർവ ബഅദ തവാഫിൽ ഖുദൂം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാരിനായിക്കൊണ്ടാണ് ഹജ്ജ് ചെയ്തത്. നബി എന്ത് ചെയ്തു? ആദ്യത്തെ തവാഫിന്റെ കൂടെ തന്നെ തവാഫിൽ ഖുദൂമിന്റെ ഒപ്പം തന്നെ സഈയും ചെയ്തു, അഡ്വാൻസ് ആയിട്ട് ചെയ്തു. അങ്ങനെ ചെയ്യാം. കമാ ഫി ഹദീസ് ജാബിറിന് തവീൽ ഫി സഹീഹി മുസ്ലിം, സഹീഹി മുസ്ലിമിലുള്ള ജാബിറിന്റെ ഹദീസിന് കണ്ടതുപോലെ. വതഖദ്ദമ ഫി അർക്കാനിൽ ഹജ്ജ് വൽ ഉംറ ബയാന ഹുക്മി സഈ ബൈന സഫാ വൽ മർവ, ഹജ്ജിന്റെ മുമ്പിന്റെ റുക്നുകൾ വിവരിച്ച കൂട്ടത്തിൽ സഈന്റെ ഹുക്മും വിവരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അത് റുക്നാണ് തവാഫ്, സഈ എന്താണ്? ഉംറയുടെയും ഹജ്ജിന്റെയും റുക്നുകളിൽ പെട്ടതാണ്. വൽ ഔല അൽ മുവാലാത്തു ബൈന തവാഫ് വസ്സഈ, ഏറ്റവും നല്ലത് തവാഫും സഈയും ഒന്നിനെ തുടർന്ന് ഒന്ന് ചെയ്യലാണ്. ആദ്യം തവാഫ് ചെയ്യ, പിന്നെ സഈ ചെയ്യ, അതാണ് ശരിയായ രീതി. വലു അഖറ സഈ അനി തവാഫി ലിഹാജത്തിൻ, എന്ന തവാഫ് കഴിഞ്ഞ ഉടനെ അതിനെ തുടർന്ന് ചെയ്യാതെ കുറച്ച് പിന്തിപ്പിച്ചു, അയാൾക്ക് തവാഫ് കഴിഞ്ഞപ്പോൾ ഒരു ക്ഷീണം അല്ലെങ്കിൽ പെട്ടെന്ന് പനിയൊന്ന്, അപ്പോൾ അയാളൊന്ന് പോയി വിശ്രമിച്ചിട്ട് പിന്നെ ചെയ്തു. എന്നാൽ ആവശ്യത്തിന് വേണ്ടി അങ്ങനെ പിന്തിപ്പിക്കുകയാണെങ്കിൽ ഫലാബിദാലിക്ക, ഉടനെ തന്നെ ചെയ്യണമെന്നില്ല, വേണ്ടി നീട്ടിവെക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യുക? സഈ പിന്നെ സമയത്തേക്ക് നീട്ടിവെക്കാവുന്നതാണ്. ഇനി വസഈ ബൈന സഫാ വൽ മർവ സബഅത്തു അശ്വാത്, സഫക്കും മർവക്കും ഇടയിലുള്ള സഈ ഏഴ് തവണയാണ്. യബ്ദഉ ബിസ്സഫാ വയഖ്തിമു ബിൽ മർവ, സഫയിൽ തുടങ്ങും മർവയിൽ അവസാനിപ്പിക്കും. ഫമിനൽ സഫാ ഇലൽ മർവ ശൗത്തുൻ, സഫയിൽ നിന്ന് മർവയിലേക്ക് ഒരു ശൗത്ത്, വമിനൽ മർവ ഇലൽ സഫാ ശൗത്തുൻ, മർവയിൽ നിന്ന് സഫയിലേക്ക് രണ്ടായി. ചില ആൾ എന്ത് ചെയ്യും? സഫയിൽ നിന്ന് മർവി പോയി പിന്നെ സഫയിൽ വരുമ്പോൾ ഒന്ന് കൂട്ടുക, അപ്പൊ പതിനാല് മിനിറ്റ് നടക്കേണ്ടി വരും. ഉണ്ടോ? അറിവില്ലാത്തതുകൊണ്ടാണ്. സഫയിൽ നിന്ന് മർവയിലേക്ക് ഒന്ന്, മർവി സഫയിൽ തിരിച്ചു വരുമ്പോൾ രണ്ട്, മനസ്സിലായില്ലേ? ഫല്ലദി മിന സഫാ വൽ മർവ ഇലൽ സഫാ ഇലൽ മർവ ഔതാറു, സഫയിൽ നിന്ന് മർവയിലേക്കുള്ളതൊക്കെ ഒറ്റയാണ്. ആദ്യത്തെ ഒന്ന്, പിന്നെ രണ്ടും കിട്ടുന്നു, മൂന്ന് അല്ലേ? അതാ ഇവിടെ പറഞ്ഞതാണ്, അൽ ഔവലു വസാലിസ് വൽ ഖാമിസ് വസാബി, ഒന്നാം മൂന്ന് അഞ്ച് ഏഴ്, അതാണ് സഫയിൽ നിന്ന് അങ്ങോട്ടുള്ളൊക്കെ മറവിക്കുള്ളൊക്കെ ഒറ്റയാന്ന് കൂട്ടിയാൽ മതി, പേക്കാനില്ല, അങ്ങനെ പഴവ് തോന്നിയാല്. പിന്നെ ഇങ്ങോട്ടുള്ളതോ വല്ലദീമിനൽ മറുവത്തി ഇല സഫ, മറുവേന്ന് ഇങ്ങോട്ടുള്ളൊക്കെ ഇരട്ടയാണ്. ഏതൊക്കെ? രണ്ട് നാല് ആറ്. വൈദാതന മിന സഫാലിൽ ബദീഫി സഈ തുടങ്ങുമ്പോൾ, സഫയോടടുക്കുമ്പോൾ ഈ ആയത്തിന്റെ സൂറത്തുൽ ബഖറ ആയത്തിന്റെ തുടക്കം ഓതണം, മുഴുവൻ ഓതണം എന്നില്ല. ഏത്? ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാ, തീർച്ചയായും സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. മുഴുവൻ ഓതണം എന്നില്ല, അത്ര ഓതിയാൽ മതി. അങ്ങനെ ഓതിയിട്ടുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇതുകൂടി പറയാ, നബദഉ ബിമാ ബദ അല്ലാഹു ബി, അള്ളാഹു തുടങ്ങിയത് കൊണ്ട് നമുക്കും തുടങ്ങാം എന്നുകൂടി പറയണം. എന്താ പറയേണ്ടത്? നബദഉ ബിമാ ബദ അല്ലാഹു ബി. അതിപ്പോ എങ്ങനെ വെച്ചാല്, ഈ രണ്ടരക്കാത്ത നിസ്കരിക്കാൻ മക്കാം ഇബ്രാഹിമിന്റെ അടുക്ക് പോകുമ്പോൾ നബി ഇങ്ങനെ പറഞ്ഞു, വസ്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. അതുപോലെ ഇവിടെ എന്ത് പറയാണ്? നബദഉ ബിമാ ബദ അല്ലാഹു ബി, നമ്മളെ അബദഉ ബിമാ ബദ അല്ലാഹു ബി എന്ന് പറഞ്ഞാലും മതി. കാരണം അള്ളാഹു തുടങ്ങിയത് എന്തുകൊണ്ടാണ്? ഇന്ന സഫാ, സഫണ്ടാ തുടങ്ങിയത്. വൽ മർവ മിൻ ശഅഇരില്ല, അപ്പൊ ആദ്യം സഫ പറഞ്ഞു പിന്നല്ല മർവ പറഞ്ഞത്, അപ്പോണ്ട് നമ്മൾ സഫ കൊണ്ട് തുടങ്ങാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിട്ട് ഹദീസിലുണ്ട്. വൽമഅന അന്നല്ലാഹ ലമ്മാ ദക്കറ സഫാ വൽ മർവ ഖദ്ദമ സഫാ അലൽ മർവ. അല്ലാഹു സഫയും മർവയും പരാമർശിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് സഫയാണ്, മർവയേക്കാൾ അതിനെ മുന്തിച്ചു പറഞ്ഞു. ഫമാ ബദ അല്ലാഹു ബിഹി മിൻഹുമാ ദിക്റൻ നബദഉ ബിഹി ഫഅലൻ. നബി പറയുന്നതിൽ ആദ്യം മുന്തിച്ചത് ഏതോ അതുകൊണ്ട് നമുക്ക് തുടങ്ങാം നമ്മുടെ പ്രവർത്തനത്തിൽ. വഫി കുല്ലി ശൗത്തിൻ യസ്തവി മാ ബൈന സഫാ വൽ മർവ. സഫക്കും മർവക്കും ഇടയിലൂടെ നടക്കുമ്പോൾ ആ മുഴുവൻ സ്ഥലവും നടന്നിടക്കണം. സഫയിൽ നിന്ന് മർവ വരെ എത്തണം, കുറച്ചങ്ങത്തിന് ഇങ്ങ് തിരിഞ്ഞു വരാ, മർവ എത്തണമ്പം ഇങ്ങനെ അത് പറ്റൂല. മുഴുവൻ സ്ഥലവും എന്ത് ചെയ്യണം? പൂർത്തിയാക്കി നടക്കണം. പിന്നെയോ വയകൂനു സഅയു ഫീ കുല്ലി ശൗത്തിൻ ഇസ്റാഉൻ ഫീ മാ ബൈനൽ അലമൈനിൽ അഖ്ലറൈനി അല്ലദീ കാന ഫീമ മലാ ബത്നു വാദിൻ. സഫന്റെ മർവന്റെ ഇടക്ക് മുമ്പ് ഒരു താഴ്വരയായിരുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് ആജറാ ബിവി കെതച്ചോടി എന്ന് പറയുന്നത്. അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പച്ച ലൈറ്റിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ സഫയിൽ മറവേക്കോ മറവ് സഫയ്ക്ക് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? ആണുങ്ങൾ പുരുഷന്മാര് ഒന്ന് ധൃതിയിൽ ഓടണം. വമശിയൻ ഫി ഗൈരി ദാലിക, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നടന്നാൽ മതി. അത് ജാബിർ റളിയല്ലാഹുവിന്റെ ഹദീസിൽ വന്നിട്ടുണ്ട്. വഫി കുല്ലി ശൗത്തിൻ യഖിഫു അല സഫാ വഅല മർവ മുസ്തഖ്ബില ഖിബല ഫയുഹിദുല്ലാഹ വയുകബ്ബിറു. ഓരോ സമയത്തും സഫയിലും മർവയിലും കയറുമ്പോൾ അവിടെ പ്രാർത്ഥന ഉണ്ട്. ഖിബലക്കു നേരെ തിരിഞ്ഞ് കൈ രണ്ടും ഉയർത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ചില ആളുകൾ ഹജറുൽ അസ്വദിനെ അവിടെ കാണിക്കുന്നത് ഇങ്ങനെ ആട്ടും, ഇങ്ങനെ ആട്ടും, അത് പാടില്ല, ഇഷാറല്ല അവിടെ. അവിടെ എന്താണുള്ളത്? പ്രാർത്ഥിക്കുമ്പോൾ കൈയ്യർത്തുന്ന പോലെ കൈ ഉയർത്തൽ മാത്രമല്ല, കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. കയറിയ ഉടനെ എന്ത് ചെയ്യണം? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എന്നിട്ട് പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. ഇതാണ് പറയേണ്ടത്. ഇത് പറയാം, പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാം, പിന്നെ വീണ്ടും ഇത് പറയാം, പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥിക്കാം, പിന്നെ ഇത് പറയാം. അങ്ങനെ മൂന്ന് പ്രാവശ്യം പറയണം. അതിന്റെ ഇടയിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതൊക്കെ നമ്മുടെ ഭാഷയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. കൈയർത്തി ഖിബലക്ക് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കാം. സഫയിലും മർവിലും ഒരേ പ്രാർത്ഥന, മാറ്റൊന്നുമില്ല. അത് ഏഴ് തവണയും വേണം. മനസ്സിലായില്ലേ? വയർഫ യദൈഹി ഇൻദ സഫാൽ മർവ വഫി അറഫ വമുസ്ദലിഫ വഇൻദൽ ജംറതൈനിൽ ഊല വസാനിയ. ഹജ്ജിന് കൈയർത്തേണ്ട സ്ഥലങ്ങൾ ഒന്ന് സഫയിൽ, ഒന്ന് മറവയിൽ, പിന്നെ അറഫയിൽ പ്രാർത്ഥിക്കുമ്പോൾ, മുസ്ദലിഫയിൽ പ്രാർത്ഥിക്കുമ്പോൾ, രണ്ട് ജംറിന്റെ അവിടെ, മൂന്ന് ജംറക്ക് എറിയുന്ന ദിവസമല്ല, അപ്പോൾ ഒന്നിൽ എറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക, രണ്ടിൽ എറിഞ്ഞിട്ടും പ്രാർത്ഥിക്കുക, മൂന്നാമത്തിൽ എറിഞ്ഞു പോരലാണ് പ്രാർത്ഥന ഇല്ല. അപ്പോൾ അവിടെയൊക്കെ കൈയർത്തണം. ഫഖദ് ഹഖ തവാവി ഫി ശർഹി മഅനില്ലാ സാർ അന്ന റഫ്അലദീന ഫി ഹാദിൽ മവാദി ഇസ്തത്തത്തി മുത്തഫഖുൻ അലൈഹി വഅന്നഹു ലാ യഅലമു അഹദൻ ഖാലഫ ഫി ദാലിക. ഈ പറഞ്ഞ ആറ് സ്ഥലത്തും കൈയുയർത്തൽ ഹജ്ജിൽ യോജിപ്പുള്ള കാര്യം, ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ് എന്ന് മഅനില്ലാസാർ എന്ന ശറഹ് മഅനില്ലാസാർ എന്ന ഗ്രന്ഥത്തിൽ തഹാവി ഉദ്ധരിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ? സഫ, മർവ, അറഫ, മുസ്ദലിഫ, ജംറത്തുൽ ഊല, ജംറത്തുൽ സാനിയ. ഈ ആറ് സ്ഥലത്തും. മനസ്സിലായില്ലേ? വലൈസ ലിസ്സഈ ദിക്റും മഖ്സൂസും വദുആഉം മഖ്സൂസ്. ഇനി സഈന് പ്രത്യേകിച്ച് വല്ല ദിക്റുണ്ടോ? സഫയിലും മർവയിലും ദിക്റുണ്ട് എന്നല്ല, അതിന്റെ ഇടയിൽ നടക്കുമ്പോണ്ടോ? പ്രത്യേകിച്ച് ഒരു ദിക്റും വന്നിട്ടില്ല. ബൽ യദ്കുറു സഈ റബ്ബഹു വയദ്ഉഹു വയഖ്റഉൽ ഖുർആൻ. സഈ നടത്തുന്ന ആൾ തന്റെ റബ്ബിനെ ഓർത്തുകൊണ്ട് ദിക്റ് ചെല്ലാം. എന്ത് ദിക്റും? പൊതുവായ ദിക്റൊക്കെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. അപ്പോൾ നമുക്ക് മനപ്പാടുള്ള ഖുർആൻ ഓതാം, അല്ലെങ്കിൽ ഖുർആൻ കൈ പിടിച്ചുകൊണ്ട് ഓതിക്കൊണ്ട് പോകാം. വതഖദ്ദം ഇസ്തിദാലിക ഫി തവാഫ്, തവാഫിൽ വന്നതുപോലെ തന്നെ. അപ്പൊ പ്രത്യേകിച്ച് ഒരു ദിക്റും വന്നിട്ടില്ല. ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞതായിട്ട് റബ്ബി ഗഫുർ വർഹം ഇന്നക അന്തൽ അഅസ്സുൽ അക്രം എന്ന് ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞതായിട്ട് ചില റിവായത്തിലുണ്ട്. എന്നല്ലാതെ റസൂലിൽ നിന്ന് ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് സഈൽ ഒന്നാമത്തെ സഫയിൽ നിന്ന് മറവേക്ക് നടക്കുമ്പോൾ, മറവേ സഫ ആകുമ്പോൾ ഓരോ കിതാബിൽ പലതി എഴുതിച്ചിടണം. അതൊന്നും നിങ്ങൾ ചെല്ലാൻ വേണ്ട, ഓരോരുത്തരും ഉണ്ടാക്കണം. അത് കൊല്ലം കൊല്ലേക്ക് ഇങ്ങനെ കൂട്ടും. ഇപ്പൊ അജ്ജന്റെ കിതാബ് ഒരു തലറിന്റെ വലുപ്പത്തിലായിട്ടുണ്ടാവും. ഓരോ കൊല്ലം കൂട്ടുകയല്ലേ ഓരോരുത്തരുടെ വകയിൽ. നമ്മൾ ഉസ്താദിന്റെ കൂടുതൽ വേണ്ടുന്നുണ്ട്, ഓരോ ഉസ്താദിന്റെ വകയിൽ തിരികെ കയറ്റുന്നെ. അതൊന്നും സുന്നത്തില്ല. നമ്മൾ നമുക്ക് നമ്മളെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, മുസ്ലിം ഉമ്മത്തിന് വേണ്ടി, അല്ലേ? നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അല്ലേ? എന്തെല്ലാം ഫിത്നകൾ നടക്കും, എന്തെല്ലാം മുസ്ലിം ഉമ്മത്ത് ലോകത്തിന്റെ നാനാഭാഗത്ത്, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ദുആ ചെയ്യണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ അതേ സാധിക്കുള്ളൂ. ദുആ ചെയ്യുക, ഫിത്നകളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താൻ, നമ്മളെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ, മാരക രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാൻ, എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കേണ്ടി നമുക്ക്. അതൊക്കെ ചോദിക്കുക, അല്ലാതെ അങ്ങനെ ഈ ഇത് ചൊല്ലി പറഞ്ഞ് അത് വായിക്കാനും കിട്ടില്ല. അള്ളാഹുമ്മ ബൈക്കദ ഇങ്ങനൊക്കെ ഇനി വല്ല കാര്യമുണ്ടോ? അല്ല ഓരോരുത്തർ കാണിക്കുക, പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോവുക. അപ്പൊ നമുക്ക് തോന്നോ എന്ത് രസാ, ഒരാളിങ്ങനെ വിളിച്ചു തന്നാ നമ്മളിങ്ങനെ ചേറ്റിയല്ല, ഏ നമ്മൾ ഉസ്താദാ ഒന്നുമില്ല, നമുക്ക് ആരുമില്ല ഉണ്ടോ, അതിലൊക്കെ നല്ല തർത്തീബ്. ഒരാളിങ്ങനെ ചൊല്ലിക്കൊടുക്കുക, മറ്റുള്ളിങ്ങനെ ചൊല്ലുക, എല്ലാം തനിച്ച വിധേയത്താണ്. ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. ജുഹല ജാഹിലിയങ്ങൾ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടുക എന്ന് മാത്രം. ഇനി കേട്ടോളൂ, വലാ തുസ്തറത്തു തഹാറത്തു ലിസ്സഇ ബൈന സഫാ വൽ മർവ, സഫാ മർവക്കടയിൽ സഇ നടത്തുന്നതിന് ശുദ്ധീകരണം ഷർത്തല്ല, ഒന്ന് നിർബന്ധമല്ല, ഒന്ന് പോയാലും എന്ത് ചെയ്യാം, സഇ നടത്താം. ലിഅന്നഹു ലം യഅതി ദലീലുൻ യദുല്ലു അലാ ദാലിക, കാരണം അതിനെ അറിയിക്കുന്ന ഒരു തെളിവും വന്നിട്ടില്ല. വഖാല ഇബ്നുൽ മുന്ദിർ ഫിൽ ഇജ്മാഅ വജ്മഉ അലാ അന്നഹു ഇൻ സഅ ബൈന സഫാ വൽ മർവ അലാ ഗൈരി തുഹ്റിൻ അന്ന ദാലിക യുജ്സിഉഹു. ഇബ്നുൽ മുന്ദിർ ഇജ്മാഇകൾ ഉദ്ധരിക്കുന്ന ഗ്രന്ഥത്തിൽ, ഇജ്മാ എന്നാൽ എന്താ, പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായം, അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ശുദ്ധിയില്ലാതെ സഅയ് നടത്തിയാലും സഫാ മറുക്ക സഅയ് നടത്തിയാലും അതൽക്ക് മതിയാകുന്നതാണ് എന്ന കാര്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്. ഇജ്മാ ഉള്ള വിഷയമാണത്, മനസ്സിലായില്ലേ? ഇനി അസലു സഅയ് ഫിഅലു ഹാജർ ഉമ്മ ഇസ്മായിൽ, ഇസ്മായിൽ നബിയുടെ ഉമ്മ ഹാജറിന്റെ പ്രവൃത്തിയാണ് സഅയിന്റെ അടിസ്ഥാനം. വഖിസ്സത്തു ഹാ ഫീ സഹീഹിൽ ബുഖാരി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവരെ ചരിത്ര ആ കഥ, സംസമിന്റെ കഥയും. കുട്ടിക്ക് വെള്ളം കിട്ടാതായപ്പോ ഉമ്മ സഫീൽ കയറി നോക്കി മറുവിക്കും ഞാൻ നേരത്തെ കഴിഞ്ഞ് ഷാക്കുമ്പോ പറഞ്ഞില്ലേ, ആ കഥ സഹീൽ ബുഖാരിയിൽ 3364 നമ്പറായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാണ് അതിന്റെ റാവി. വഫീഹ ഖാല ഇബ്നു അബ്ബാസ്, അതിൽ ഇബ്നു അബ്ബാസ് പറയാണ്, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദാലിക സഅയു നാസി ബൈനഹ ബൈനഹുമ, അതാണ് ജനങ്ങൾ സഫാ മർവക്കടയിൽ നടത്തുന്ന സഅയ്, ഹാജർ ബീവിയുടെ ആ പ്രവർത്തനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനുസ്മരിക്കുന്നത്, ഇവിടെ ആവർത്തിക്കുന്നത്. ഇവിടെ ഹാജർ ബീവിയെ വിളിച്ച് തേടലുണ്ടോ? ഇല്ല. മഹദി ഹാജറോട് ഇസ്തിഗാസുണ്ടോ? അവരെ തവസ്സുലാക്കി അള്ളാഹിനോട് വേണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് ഹജ്ജ് സ്ഥാപിച്ചത്. ഇബ്രാഹിം നബിയോട് വല്ല പ്രാർത്ഥനയുണ്ടോ ഹജ്ജില്? ഇസ്തിഗാസുണ്ടോ? അദ്ദേഹത്തെ തവസ്സുലാക്കി അള്ളാഹിനോട് പ്രാർത്ഥന ഉണ്ടോ? ഇതല്ല അപ്പൊ നമ്മളെ നാട്ടിലുള്ളതല്ലേ തവസ്സുല ഇസ്തിഗാസൊക്കെ. എനിക്ക് ഹജ്ജ് തെളിവുണ്ട് എന്നാ ഇവർ പറയാറുള്ളത്. അവിടൊക്കെ അവരെ പ്രത്യേകിച്ച് അനുസ്മരിക്കണമെങ്കിലല്ല വിവാദത്തും ഉണ്ടോ? അല്ല. അതൊക്കെ അവരെ കുറിച്ചൊക്കെ നമ്മൾ ഓർക്കണം. അവരാണിതൊക്കെ ഇതിന് ഹജ്ജിന്റെ ചരിത്രത്തിൽ അവരൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. സഫാ വർക്കളി നടക്കുമ്പോൾ ഹാജർ ബീബിനെ അനുസ്മരിക്കും, ഇസ്മായിൽ ബീബിനെ അനുസ്മരിക്കും. ആ 7-ാമത്തെ തവണ മർവയിൽ എത്തിയപ്പോഴാണ് ജംസം നിൽക്കുന്ന സ്ഥലം. ജംസം ഇപ്പൊ നമ്മൾ കാണൂല, ജംസം കിണറി നമ്മൾ തവാഫ് നടത്തുന്ന മതാഫില്ലേ, കാബത്തിന്റെ ചുറ്റുള്ളേ മതാഫ്, ആ മതാഫിന് അടിയിലാണ് ജംസം കിണറ്. ഞാൻ മുമ്പ് 99 വന്നപ്പോ കണ്ടിട്ടുണ്ട്. ആ മക്കാം ഇബ്രാഹിമിന്റെ അതിലെങ്ങനെ അങ്ങോട്ട് പള്ളിന്റെ അടുക്ക് പോണ ഭാഗത്ത് താഴത്തേക്ക് ഇറങ്ങിയ അടിയിലോട്ട് പോവാ, അത് ഞാൻ അടച്ചു കളഞ്ഞതാ. അപ്പോ മറുവേന്ന് ഇങ്ങനെ നോക്കിയപ്പോ ആ ഭാഗത്ത് ജിബ്രീൽ നിൽക്കുന്നത് കണ്ടു. ജിബ്രീൽ ചിറവ് കൊണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം ഉറപൊട്ടി വന്നു. അപ്പൊ ഹാജറാ ബീവി ഇറങ്ങി വന്നിട്ട് തടുത്ത് നിർത്താൻ തുടങ്ങി. അപ്പോൾ അസംസം എന്നൊന്ന് അടങ്ങടങ്ങി മതി മതി അത് തടം കിട്ടി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഹാജറാ ബീവി അതിങ്ങനെ തടം കെട്ടി നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ അതൊരു പുഴയായിട്ട് ഇവിടെ ഒഴുകുമായിരുന്നു മക്കത്ത് എന്ന്. എന്നാര് പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംസം അങ്ങനെയാണ് സംസമിന്റെ കഥ. ഇനി കേട്ടോളൂ, ചില ആളുകള് തവാഫ് ചെയ്യുന്നതിന്റെ ഒപ്പൊക്കെ സഹായം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. തവാഫ് നമുക്ക് എപ്പോഴും സാധാ വസ്ത്രത്തിലും ചെയ്യാലോ. അപ്പൊ അതേ സാധാ വസ്ത്രത്തിൽ ചില ആളുകൾ സഹായം ചെയ്യും, നല്ല കാര്യമല്ലേ. എന്നാ സഹയിൽ അങ്ങനല്ല, സഹയ് ഹജ്ജിലും ഉംറയിലും മാത്രമുള്ളൂ. സുന്നത്തായി തവാഫ് ചെയ്യുന്നത് പോലെ സുന്നത്തായ സഹയ് ഉണ്ടോ? ഇടക്കിടക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അതാ ശൈഖ് പറയണത്, വസ്സഅയു ലാ യുതാ ബിഹാ ഇല്ലാ ഫി ഹജ്ജിൻ ഉംറ, ഹജ്ജിനും ഉംറക്കും അല്ലാതെ സഹയ് ഇല്ല. വഹുവ റുക്നും ഫീഹി മാ തഖദ്ദം, ഹജ്ജിനും ഉംറക്കും സഹയ് റുക്നാണ്. വലാ യുതാ ബിഹി തതവ്വുഅൻ, സഅയ് തതവ്വുഅയിട്ട് ചെയ്യൽ പാടില്ല. ലിഅന്ന ഉലമ യതി ദലീലുൻ അലാ ദാലിക്, അതിനൊരു തെളിവും വന്നിട്ടില്ല. വഅമ്മ തവാഫു ഫയതതവ്വഉ ബിഹി കമാ തഖദ്ദം ഫി തവാഫ്, എന്നാൽ തവാഫ് എന്തുണ്ട്, തതവ്വുഅയിട്ട് ഐച്ഛികമായിട്ട് നിർബന്ധമില്ലാത്ത മുസ്തഹബായിട്ട് എപ്പോ വേണമെങ്കിലും ആൾക്ക് എന്ത് ചെയ്യാം, തവാഫ് ഒരു ദിവസം രണ്ടും മൂന്നും ഒക്കെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. വഅമ്മ ഖൗലുല്ലാഹി അസ്സ വജല്ല വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാക്കിറുൻ അലീം, ഈ സഅയിനെ പറ്റി വന്ന ആയത്തുണ്ടല്ലോ, ഇന്ന സഫാ വൽമർവത്ത് മിൻ ശഅഇറില്ല ഫമൻ ഹജ്ജൽ ബൈത ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമ എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഒരു നന്മ സ്വമേധയാ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നന്ദിയുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. കണ്ടോ, അപ്പൊ തത്വവുമായിട്ട് ചെയ്യാന്ന് കിട്ടിയില്ലേന്ന് ചില ആളുകൾ ഈ ആയത്ത് തെളിവ് പറയലുണ്ട്. സഅയും തവാഫ് പോലെ തത്വവുമായിട്ട് ചെയ്യാം, എന്നാൽ അത് തെളിവല്ല. ഫഇന്നൽ മുറാദ ബിഹി അത്തതവു ബിൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജിലൂടെയും ഉംറയിലൂടെയും ആരെങ്കിലും ഇതുകൊണ്ട് പുണ്യം പ്രതീക്ഷിച്ച് ചെയ്താൽ, സ്വമേധയാ ചെയ്താൽ, നിർബന്ധമല്ലാത്ത മുസ്തഹബായിട്ട് ആരെങ്കിലും ഹജ്ജിയെ, മുസ്തഹബായിട്ട് ആരെങ്കിലും ഉംറ ചെയ്യ, കണ്ടല്ലോ നിർബന്ധം ഹജ്ജ് നിർബന്ധം ഉംറയും കഴിഞ്ഞതിന് ശേഷം ഒരാൾക്ക് സുന്നത്തായ ഹജ്ജ് സുന്നത്തായ ഉംറയില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശം. ഖാല ഇബ്നു ജരീർ ഫീ തഫ്സീരിഹി വ മഅനാ ദാലിക, ഫമൻ തതവ്വഅ ബിൽ ഹജ്ജ് വൽ ഉംറ ബഅദ ഖളാഇ ഹജ്ജതിഹിൽ വാജിബത്തി അലൈഹി, കണ്ടോ, ആരെങ്കിലും തന്റെ നിർബന്ധമായി തന്റെ മേലുള്ള ഹജ്ജിന് ശേഷം ഹജ്ജോ ഉംറയോ സുന്നത്തായ നിലക്ക് ചെയ്താൽ, ഫഇന്നല്ലാഹ ശാകിറു ലഹു, അല്ലാഹ് അവനോട് നന്ദിയുള്ളവനാണ്. വല തതവ്വഅഹി, അവനാ ചെയ്ത സ്വമേധയാ ചെയ്ത ഐച്ഛിക പുണ്യകർമ്മത്തിന്റെ പേരിൽ, അത് ലഹു അല്ലാഹുക്കും വേണ്ടിയിട്ട് ഐച്ഛിക പുണ്യകർമ്മം ചെയ്യല്ലേ, വീണ്ടും ഉംറ ചെയ്യുന്നു, വീണ്ടും ഹജ്ജ് ചെയ്യുന്നു, അതിന് അല്ലാഹു ഏൽക്കുന്ന അല്ലാഹു അവനോട് പ്രതിഫലം കൊടുക്കും. ബിമാ തതവ്വഅ ബിഹി മിൻ ദാലിക ഇബ്തിഗാ വജീഹി ഫമുജാസീഹി ബിഹി, അള്ളാഹുവിന്റെ വജു മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തപ്പോ ആ പുണ്യപ്രവർത്തനത്തിന് അള്ളാഹു അയാൾക്ക് പ്രതിഫലം കൊടുക്കുന്നതാണ്. അലീമും ബിമാ ഖസദ, അവന്റെ ഉദ്ദേശം എന്താണെന്ന് ശരിക്കും അറിയുന്നവനാണ് അള്ളാഹു. വാറാദവി തത്തവ്വി ബിമാ തത്തവ്വഅ ബിഹി, അവൻ ഈ പുണ്യം ചെയ്തത് അതുകൊണ്ട് എന്താണ് അവൻ ഉദ്ദേശിച്ചത് എന്നും അള്ളാഹുവിന് അറിയുന്നതാണ്. ونقل الحافظ ابن حجر في فتح الباري عن الطحاوي انه قال لا حجة لمن قال ان السعي مستحب بقوله ومن تطوع خيرا. فتح الباري ابن حجر الاسقلاني الطحاوي لن ഉദ്ദരിച്ചിട്ടുണ്ട്. തഹാവി പറയാണ് സഅയ് മുസ്തഹബാണ്, സഅയും നമുക്ക് തവാഫ് പോലെ സുന്നത്ത് നിലക്ക് ഇടക്കിടക്ക് ചെയ്യാം എന്നതിന് വമൻ തത്തവ ഖൈറം എന്ന ആയത്തിൽ ഒരു തെളിവുമില്ല. കാരണം ലി അന്നഹു റാജിഉൻ ഇലാ അസ്ലിൽ ഹജ്ജ് വൽ ഉംറ ലാ ഇലാ ഖുസൂസി സഅയ്. അവിടെ വമൻ തത്തവ ഖൈറൻ, ആരെങ്കിലും ഒരു നന്മ സ്വമേധയാ ചെയ്താൽ എന്ന് പറഞ്ഞാൽ സഅയ് അല്ല അവിടെ ഉദ്ദേശം, ഹജ്ജും ഉംറയുമാണ്. ലിഇജ്മാഇൽ മുസ്ലിമീന അലാ അന്ന തത്തവ ബിസഅയ് ലിഗൈരിൽ ഹാജ് വൽ മുഅ്തമറി ഗൈറു മശ്റൂഇൻ, കാരണം ഹാജിയോ ഉംറ ചെയ്യുന്നവനോ അല്ലാതെ മറ്റാർക്കും സഅയ് തത്തവ്വായി ചെയ്യുക എന്നത് ഇല്ലാത്തത്, അത് ശരഇൽ ഇല്ലാത്തതാണ് എന്ന വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇജ്മാ ഉണ്ട്. മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഏകോപിച്ച അഭിപ്രായമുണ്ട്. എന്ത്? ഹാജിയോ ഹജ്ജ് ചെയ്യുന്ന ആൾക്കോ ഉംറ ചെയ്യുന്ന ആൾക്കോ അല്ലാതെ സഅയ് തതവ്വുഅ് ചെയ്യാൻ പറ്റൂല, മനസ്സിലായില്ലേ? പിന്നെ നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഇബാറത്തോടെ കൊടുത്തിട്ടുണ്ട്, ശർഹ് സഹീഹ് മുസ്ലിമിലുള്ളതാണ്, ജാബിർ റളിയല്ലാഹുവിന്റെ ഹദീസ് ഉദ്ധരിക്കുമ്പോ, ബാബു ബയാനി അന്ന സഅയ ലാ യുകറർ, സഅയ് ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന വിശദീകരണം പറയുന്ന അധ്യായം. എന്നിട്ട് ലം യഖുഫിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വല അസ്ഹാബൈന സഫാൽ മർവ ഇല്ല തവാഫും വാഹിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബികളും സഫാ മർവക്കിടയിൽ ഒരു തവാഫല്ലാതെ, ഒരു സഅയ് അല്ലാതെ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തവാഫുൽ അവ്വൽ, ഒന്നാമത്തെ സഅയ്. ഫീഹി ദലീലുൻ അലാ അന്ന സഅയ ഫിൽ ഹജ്ജ് അബിൽ ഉംറത്തി ലാ യുകറർ, ഹജ്ജിലും ഉംറയിലും ഈ സഅയ് ആവർത്തിക്കപ്പെടാവതല്ല എന്ന് ഇതിൽ നിന്ന് കാണാം, ഇതിൽ തെളിവുണ്ട്. വല്യക്തസിറു മിന്നു അലാ മറത്തി വാഹിദ വയുക്രഹു തക്രാറുഹു, അതുകൊണ്ട് ഹജ്ജിനും ഒരു സഅയ്, തവാഫിനും ഒരു സഅയ്, ഇതേ സഅയ് ഉള്ളൂ, അത് ആവർത്തിക്കൽ സുന്നത്തില്ല. അങ്ങനെ ആവർത്തിക്കുന്നത് കറാഹത്താണ്, കാരണം അത് ബിദ്അത്താണ്. ഇപ്പൊ എത്രയോ ആളുകൾ സാദാ വസ്ത്രത്തിൽ ചെയ്യുന്നത് കാണാം. എനിക്ക് കഴിഞ്ഞ ഹജ്ജിന് സഫയിലും മറുവിലും നിന്ന് ഡ്യൂട്ടി, അപ്പൊ അറബിയിലാണെങ്കിൽ ഞാൻ ഈ ബുക്ക് കാണിച്ചെടുക്കും, ഷെയ്ഖ് അബ്ദുൽ ഹസൻ അബ്ബാദിന് അറിയില്ല, ആ ഇത് വായിക്കാറ്, ആ അങ്ങനെ ഉണ്ടല്ലേ, അന്നാ ഞാൻ പോകാറുണ്ട്, ഒഴിവാക്കി പോകും. ചില ഷാഫി മത പേർ തർക്കിക്കാൻ നിൽക്കും, ഈ ആയത്ത് തെളിവുണ്ട് ഭവൻ തത്തവ ഖൈർ എന്ന് പറഞ്ഞതിന്, അപ്പൊ ഞാൻ അത് കാണിച്ചെടുക്കും, ദാ ഫത്വയിൽ ബാലി ബിനാ ചെയ്തോണ്ട, അതാ ചെളിവാക്കി പോകും, മനസ്സിലായില്ലേ? അപ്പോ സഅയ് തവാഫിന്റെ ഒപ്പൊക്കെ സഅയും ചെയ്യണം എന്ന തെറ്റിദ്ധാരണയാണ്. സഅയ് ഹജ്ജിനും ഉംറക്കും മാത്രമേ ഉള്ളൂ, അത് ഈ ആയത്തും അതിന് തെളിവല്ല. ഇനി അൽ ഹൽഖു അവി തഫ്സീർ, മുടി മുറിക്കൽ അല്ലെങ്കിൽ മുടി കളയൽ. അൽ ഹൽഖു അവി തഫ്സീർ വാജിബിൻ വാജിബാത്തിൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജിനും ഉംറയിലും വാജിബാത്തിൽപ്പെട്ട കാര്യമാണ് മുടിയെടുക്കൽ. ഒന്നുകിൽ മുടി വടിക്കുക അല്ലെങ്കിൽ മുടി മുറിക്കുക. വതഖദ്ദമ ദാലിക മാ ദിക്ൽ അദില്ലത്തി ഫി വാജിബാത്തിൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജിന്റെയും ഉംറയും വാജിബാത്ത് വിരിച്ച കൂട്ടത്തിൽ അത് തെളിവ് സഹിതം നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. വൽ ഹൽഖു അഫ്ളു മിന തഖ്സീർ, മുടി മുറിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠ ഏതാണ്? മുടി വടിക്കുന്നതാണ്, ഷേവ് ചെയ്യുന്നതാണ്. ഇന്ദ തഹല്ലുൽ മിനൽ ഹജ്ജ്, ഹജ്ജിൽ നിന്ന് തഹല്ലുലാകുമ്പോൾ ചില ആള് 3 ലക്ഷമോ 4 ലക്ഷമോ എത്രയോ കൊടുക്കുക, പക്ഷെ തലയിലെ മുടി മാത്രം ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞ ആളുണ്ട്. ഏയ് മുടി വടിക്കൂല, എങ്ങനെ മുടി ചെറുതാക്കല്ലാതെ വടിക്കുന്ന പരിപാടിയില്ല. എന്നാൽ അതാണ് ഏറ്റവും അഫ്ളല്. വക്കതാ ഇന്ദ തഹല്ലുൽ മിനൽ ഉംറത്തിൽ ഗൈരിൽ മുത്തമത്തി, മുത്തമത്തി അല്ലാത്ത ആൾക്ക് ഉംറയിൽ നിന്ന് തഹല്ലുലാകുമ്പോഴും ഏറ്റവും നല്ലത് ഏതാണ്? ഹൽക്കാണ്. അമ്മൽ മുത്തമത്യു, എന്നാൽ മുത്തമത്തി ആയ ആള്, തമത്വ ആയി ഹജ്ജ് ചെയ്യുന്ന ആൾ, അറിയല്ലോ എങ്ങനെയാണ് തമത്വം, എങ്ങനെയാണ് ആദ്യം ഉംറ ചെയ്തിട്ട് തഹല്ലുലായിട്ട് ഇവിടുത്തെ താമസിക്കുക, പിന്നെ ദുൽഹജ്ജ് എട്ടിന്റെ അന്ന് റൂം നീറാൻ ചെയ്തിട്ട് ഹജ്ജിന് പോവാ, അതാ തമത്വ. ആ തമത്വ ആയ ആള് ഫൈൻ കാന തഹല്ലുലുഹു മിന്നാ ഖബ്ല അൽ ഹജ്ജ് ബി മുദ്ദതിൻ യംബുത്തു ഫീ അശ്ആർ ഫൽ ഹൽഖു അഫ്ളൽ, കുറച്ച് നേരത്തെ തന്നെ ഇവിടെ എത്തി, എന്നാൽ ഉംറ ചെയ്ത് തഹല്ലുലാകുമ്പോൾ ഹജ്ജിനിടക്ക് മുടി മുളക്കാൻ മാത്രം സമയമുണ്ടെങ്കിൽ ഏതാ നല്ലത്? മുടി വടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വൈങ്കാന തഹല്ലുൽ മിന്ന ഖരീബം മിനൽ ഹജ്ജ് ഫൽ ഔലാ അത്തഖ്സീർ ലിയബ്ക ശഅറുൻ യഹ്ലഖു ഇദാ തഹല്ലല മിനൽ ഹജ്ജ്. ഹജ്ജിനെ തൊട്ട് മുമ്പ് അവിടെ എത്തിയത് ഒരു അഞ്ചിൻ, ദുൽഹജ്ജ് അഞ്ചിനും ആറിനൊക്കെ വന്ന്, പിന്നെ ആകെ 2 ദിവസമല്ലേ ഹജ്ജിനു വേനുള്ളൂ, അപ്പൊ മുടി വടിച്ചാൽ പിന്നെ 10 ദിവസത്തിനെങ്കിലും മുളക്കൂല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാ മതി? മുറിച്ചാ മതി, ചെറുതാക്കിയാ മതി. ആ മിഷീൻ വെക്കുന്നത് പിന്നെ ഹജ്ജിനെന്ന് പഠിക്കുകയും ചെയ്യാം. സഹാബത്തുൽ മുത്തമത്തിഈന മഅ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ വസലു ഇലാ മക്ക മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർ റാബിഇ മിൻ ദിൽജ ഖസറു ഇൻദ തഹല്ലുലിഹിം മിനൽ ഉംറ കമാ ഫീ ഹദീസ് ജാബിറിൻ ത്വീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിന് വന്ന നബീ സഹാബത്തും കൂടെ എത്രക്ക് എത്തിയത്? ദുൽഹജ്ജ് 4, പിന്നെ എത്ര ദിവസം ഉള്ളു ഹജ്ജിന്? വെറും 4 ദിവസം. അപ്പൊ മുടി മുളക്കാൻ സമയമുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? മുത്തമത്തുആയി ഹജ്ജ് ചെയ്യുന്ന ആളുകളൊക്കെ ഉംറ ഇനി തഹല്ലുലാകുന്ന സഹാബികളൊക്കെ എന്ത് ചെയ്തു? മുടി മുറിക്കുകയാണ് ചെയ്തത്. ഹദീസിൽ ഇങ്ങനെയുള്ളത് ഫഹല്ല الناس كلهم وقصروا الا النبي صلى الله عليه وسلم من كان معه هدي. അങ്ങനെ എല്ലാവരും തഹല്ലുലായി മുടി മുറിച്ചു, നബിയും ബലിമൃഗം കൂടെ കൊണ്ടുവന്നവരും ഒഴികെ. നിങ്ങളീ കസേരിക്കുന്നു അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലിമൃഗം കൂടെ കൊണ്ടുവന്നതുകൊണ്ട് നബി തഹല്ലുലായില്ല, നബി കാരിനായിട്ട് ഹജ്ജ് ചെയ്ത്. അതായത് ഹറമിന്റെ പുറത്തുനിന്ന് വരുമ്പോ തന്നെ കാറിൽ പന്ന്, കാറിലിട്ട് ആടിനെ കൊണ്ടുവരിക, അന്നിങ്ങനെ കയറുമ്പോ പിടിച്ച് നടന്നു വരികയല്ലേ, അങ്ങനെ കൊണ്ടുവന്ന ആൾക്ക് ഇഹ്റാമിൽ വന്നാൽ അവര് തഹല്ലുലാകാൻ പറ്റൂല, അവര് ആടറുക്കുന്നത് വരെ ഇഹ്റാമിൽ തന്നെ നിൽക്കണം. അപ്പൊ നബി അങ്ങനെ കൊണ്ടുവന്നത് കൊണ്ട് നബി ഇങ്ങനെല്ലാവരും തഹല്ലുലാകണം, മുത്തമത്തി ആയിക്കോളി, അതാണ് ഏറ്റവും നല്ലത്, എനിക്ക് വലിമൃഗം കൊണ്ടുവന്നുകൊണ്ട് തഹല്ലുലാകാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഏയ് പല ആളുകൾക്കും വിഷമമുണ്ടായിരുന്നു, കാരണം ഹജ്ജിന്റെ മാസങ്ങളിൽ ഉംറ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്നാണ് ജാഹിലിയ കാലത്ത് വിചാരിച്ചിരുന്നത്. സഹാബികൾക്ക് പലർക്കും തഹല്ലുലാകാൻ മടിയുണ്ടായിരുന്നു, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നിർബന്ധിച്ചു, പക്ഷെ നബി തഹല്ലുലായില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബലിമൃഗം കൂടെ കൊണ്ടുവന്നവരും അല്ലാത്ത എല്ലാ സഹാബികളും അന്ന് മുടി മുറിക്കുകയാണ് ചെയ്തത്. എന്താ കാരണം? എന്താ മുടി വടിക്കാഞ്ഞത്? 4 ദിവസമുള്ളൂ, മുടി മുളക്കാൻ സമയമല്ല. പക്ഷെ അവിടെ നമ്മൾ വേറൊന്ന് മനസ്സിലാക്കണം, അവർ ഉംറ ചെയ്തോ, ഇങ്ങനെ ഉംറ ഇങ്ങനെ ആവർത്തിച്ചോ, അന്നൊരു തിരക്കുമില്ല, ഒരു ദിവസം വേണമെങ്കിൽ 2 ഉംറ എടുക്കുക. അപ്പൊ 4 ദിവസം വരെ 8 ഉംറ എടുക്കാൻ ആയിരിക്കും സഹാബികൾക്കും. ചെയ്തോ? 4 വന്നിട്ട് 8 ഒരൊറ്റ ഉംറ വന്നപ്പോൾ ഒരൊറ്റ ഉംറ ചെയ്തിട്ടുള്ളൂ അല്ലേ. നിങ്ങളെ റൂമിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ മത്സരിക്കുന്ന, ഞാൻ 5 ഉംറയി, 6 ഉംറയി എന്നിട്ട് നിങ്ങളതിൽ ബേജാറാണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് 1 ഉംറ ചെയ്തിട്ടുള്ള ഒരു യാത്രയിൽ, മനസ്സിലായി? പിന്നെ മദീനയിൽ പോയിട്ട് തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് വരികയാണെങ്കിൽ 1 ഉംറ കൂടി ചെയ്യാം. ശരി, ഇനി കേട്ടോളൂ വേറെ ഒരു കാരണം. വൈന്നമാ കാനൽ ഹൽഖു ഫീ ഗൈരി ഹാദിഹിൽ ഹാലത്തി അഫ്ളു, ഇക ഇതുപോലെയുള്ള അവസരത്തിലല്ലാതെ എങ്കിൽ എപ്പോഴും നല്ലത് മുടി വടിക്കുന്നതാണ്. لأن النبي صلى الله عليه وسلم دعا بالمغفرة للمحلقين 3 مرات وللمقصرين مرة. النبي صلى الله عليه وسلم മുടി വടിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, اللهم ارحم المحلقين. അപ്പോൾ സഹാബികൾ പറഞ്ഞു മുടി മുറിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. 3 വട്ടം പറഞ്ഞപ്പോൾ നബി പ്രാർത്ഥിച്ചില്ല, വടിച്ചവർക്ക് തന്നെ പ്രാർത്ഥിച്ച്. 4th വലിൽ മുഖസ്സിരി, നമ്മുടെ മുറിച്ചവർക്കുന്നു. അപ്പൊ മുറിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി പാപമോചനത്തിനു വേണ്ടി, റഹ്മത്തിനു വേണ്ടി റസൂൽ പ്രാർത്ഥിച്ചത് ആർക്കാണ്? മുടി വടിച്ചവർക്കാണ്. അപ്പൊ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. മാത്രമല്ല വലിമാഫി ഇസാലത്തി ശാരി റസുകുല്ലിഹി മിൻ തർക്കി സീന ബിശാരി തഖറുബൻ ഇലല്ലാഹി തആല. മുടി എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഭംഗിയിൽപ്പെട്ടൊരു കാര്യമാണ്. ആ ഭംഗി ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് സാമീപ്യം തേടിക്കൊണ്ട് ആ ഭംഗി ഒഴിവാക്കാൻ ഒരാൾ തയ്യാറാവുക എന്നത്, അതിലെന്തുണ്ട്? അതിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ടും മുടി മുറിക്കലാണ്, ഒടിക്കലാണ് എന്ത്? ഏറ്റവും ശ്രേഷ്ഠം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, 400,000 മണി കൊടുക്കുക പക്ഷെ തലയിലെ മുടി കൊടുക്കൂല അറിഞ്ഞില്ലേ, അത് ശരിയല്ല. മുടി പഠിക്കണം. അപ്പൊ എല്ലാവരും ഹജ്ജ് കഴിയുമ്പോ എന്ത് ചെയ്യാ? മുടി പഠിക്കുക. ആ എന്റെ ഭാര്യ പറഞ്ഞിങ്ങനെ പഠിക്കണ്ടാന്ന്. ഏയ്, മുട്ടടിച്ച ഞങ്ങളൊരു ചേലുമില്ല കാണാനെന്ന് പറയും, അതൊന്നും പറയരുത്. മനസ്സിലായില്ലേ? വൽഹൽഖു അബിത്തഖ്സീറു ലിദിജാലി യകൂലി ശാരി റഅ്സി കുല്ലിഹി. മുടി മുറിക്കലാകട്ടെ വടിക്കലാകട്ടെ, പുരുഷന്മാർക്ക് തലയിലെ മുടിക്ക് മാത്രമാണത്. ഫലായക്ഫി, അല്ല, തലയിലെ മുഴുവൻ മുടിക്കുമാണ് പറഞ്ഞിട്ടുള്ളത്, കുറച്ച് ഭാഗമല്ല. ഫലായക്ഫി അൻ യുഖസ്സറ ബഅദു റഅ്സി വയുത്രക ബഅദു. ചില ഭാഗം മുറിക്കുക, ചില ഭാഗം മുറിക്കാതെ വിടുക, അത് മതിയാവുകയില്ല. കമാ അന്നഹു ലാ യക്ഫി അൻ യുഹലഖ ബഅദു റഅ്സി വയുത്രക ബഅദു. മുടി വടിക്കുകയാണെങ്കിൽ കുറച്ച് ഭാഗം വടിച്ചിട്ട് കുറച്ച് ഭാഗം വിടുവോ? അത് ചെയ്യില്ല. അതുപോലെ തന്നെയാണ് മുറിക്കലും. അവിടെ കാണാൻ നിങ്ങൾക്ക് മറുവിച്ചെന്ന കത്തിരി കൊണ്ട് ഇങ്ങനെ ചെക്കന്മാർ നിൽക്കണ്ടാവും. ഏ, എന്നിട്ട് കിടി 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 അഞ്ചിരിയാല്. ഏയ്, അപ്പോ വെറുതെ ഇങ്ങനെ ഇങ്ങനെ നടത്തലാണ്, ഇങ്ങനെ കിളി 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 നടക്കും. പോരുന്നുണ്ടോ എന്ന് തന്നെ ആർക്കറിയില്ല. അതിന് അഞ്ചിരിയാലും വാങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെയും ഉംറയ്യണ്ടേ? അപ്പൊ ആറ് ഉംറയ്യണ, ആറ് തലല്ലല്ലോ, ആ ഒരു തലല്ലേ ഉള്ളൂ. അപ്പൊ ഇബ്ലീസ് പറഞ്ഞുകൊടുത്ത എന്ത്? കിളി 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 ഇവിടെ കിളി കിളി ഇവിടെ അടുത്ത്. അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അങ്ങനെ അവിടെ ഇവിടെയും മാത്രം എടുത്ത് കാണിച്ചു തന്നിട്ടില്ല. എടുക്കുകയാണെങ്കിൽ മുഴുവൻ ഭാഗത്തും എടുക്കണം, മുറിക്കുകയാണെങ്കിൽ മുഴുവൻ ഭാഗത്തും മുറിക്കണം, വടിക്കുകയാണെങ്കിൽ മുഴുവൻ ഭാഗം മുടിക്കണം. വടിക്കലവർ അങ്ങനെ ചെയ്യില്ല. അവർ പറയുന്നത് എന്താ വെച്ചാൽ, തക്സീർ എന്ന് പറയുകയാണെങ്കിൽ മൂന്ന് മുടി എടുത്താൽ മതി, അല്ലെങ്കിൽ മൂന്ന് ഭാഗത്തുനിന്ന് എടുത്താൽ മതി. എന്നാ ഹൽക്ക് എന്ന് പറയുകയാണെങ്കിലോ? ഇവിടെ ഭാഷാർത്ഥം നോക്കലാണോ വേണ്ടത്? അതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തെ അങ്ങനെ കാണിച്ചു അത് നടപ്പിലാക്കലല്ലേ വേണ്ടത്? അല്ലേ? അപ്പൊ മുടി വടിക്കൽ, എന്നാ കുറച്ച് ഇവിടെ വടിക്കുക, അടുത്തിന് കുറച്ച് ഇവിടെ വടിക്കുക, അടുത്തിന് നെറൂല് കുറച്ച് പഠിക്കുക, അടുത്തിന് ബാക്കിൽ കുറച്ച്. ആ എന്താ അവർ ചെയ്യാത്തത്? ഏറ്റവും ശ്രേഷ്ഠം പഠിക്കലല്ലേ. അത് കാണാനൊരു കോലം ഉണ്ടാവില്ലല്ലോ, ഇത് പിന്നെ തിരിയില്ലല്ലോ. അപ്പൊ അതൊക്കെ ആളുകൾ ഉണ്ടാക്കിയതാണ് എന്ന് മനസ്സിലാക്കുക. മുടി മുറിക്കല് കത്രിയ കൊണ്ടും ആകാം, പിന്നെ കറണ്ടിന്റെ മെഷീൻ കൊണ്ടും ആകാം. ചില ആൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടാകും, പറ്റൂല, നെവിന്റെ ആൾക്കില്ലാത്തല്ലേ, അതൊന്നും കുഴപ്പമില്ല. വൽഹൽക ബിൽ മൂസ, അതുപോലെ മുടി പഠിക്കൽ കത്തിയുണ്ട്. അപ്പൊ അതിൽ ബ്ലേഡ് വെച്ചിട്ടാണ്. ഇപ്പോ പഴയ കത്തിയല്ല, ഒരു ബ്ലേഡും കയറില്ല, ഒരു ഒരു വെന്റിൽ വെന്തിയ പിന്നെ വലിച്ചെറിയില്ല. അപ്പോ അതൊക്കെ ചെയ്യാം. എന്നാൽ സ്ത്രീ എന്താ ചെയ്യേണ്ടത്? ഫതഉഖുദു മിൻ അത്രാഫി ശൈരിഹ ബിഖദ്രിൽ അൻമിലത്തി ഐ ബിഖദ്രി തർഫിൽ ഇസ്ബാ. വിരലിന്റെ ഒരറ്റം, വല്ല അറ്റം അത്ര, വിരലിന്റെ അത്ര വലിപ്പത്തിൽ ചെല്ലു മനസ്സിലാക്കിയില്ല, വിരലിന്റെ അറ്റത്തിന്റെ അത്ര, അറ്റത്ത് ഇവിടെ ഇത്ര, എല്ലാ മുടിയും കൂടി കൂട്ടി പിടിച്ചിട്ട് ഒരു ഇത്ര ഭാഗം കട്ട് ചെയ്ത് കളയാണ്, മനസ്സിലായില്ലേ? അത്രേ വേണ്ടുള്ളൂ. വിരലിന്റെ അറ്റത്തിന്റെ അത്ര. റവാഹു അബൂ ദാവൂദ് അനിബ്നു അബ്ബാസിൽ ബിസ്നാദിൻ സഹീഹ്. ഖാല ഇബ്നുൽ മുൻദിർ ഫിൽ ഇജ്മാഅ് വജ്മഉ അൻ ലൈസ അലൻ നിസാഇ ഹൽഖുൻ. ഇബ്നുൽ മുൻദിർ ഇജ്മാഇൽ ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്, പെണ്ണുങ്ങൾക്ക് മുടിപടിക്കൽ ബാധ്യതയില്ല. മുടിപടിക്കൽ ആർക്കേ ഉള്ളൂ? ആണുങ്ങൾക്കേ ഉള്ളൂ. ഇനി കേട്ടോ. യജൂസുൽ മുഹ്റിമി ഇൻദ തഹല്ലുലിഹി മിനൽ ഉംറത്തി അബിൽ ഹജ്ജി അൻ യുഖസ്സിറ ശഅറ റഅ്സിഹി ഔ യഹ്ലിഖഹു വഅൻ യുഖസ്സിറ ശഅറ ഗൈരിഹി ഔ യഹ്ലിഖഹു ഇൻദ തഹല്ലുലിഹി ലിഅന്ന ദാലിക ഫിഇലു വാജിബി മിൻ വാജിബാത്തിൽ ഹജ്ജ് വൽ ഉംറ വലൈസ മിൻ ഖബീലി ഇസ്തിക്കാബി മഹ്ലൂരിൻ ഫിൽ ഇഹ്റാം. മുഹ്റിമ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾക്ക് ഉംറയിൽ നിന്നോ ഹജ്ജിൽ നിന്നോ തഹല്ലുലാകുന്ന സമയത്ത് സ്വന്തം മുടി മുറിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ മുടി മുറിച്ചു കൊടുക്കുകയോ വടിച്ചു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് തഹല്ലുലിന്റെ സമയത്ത്. ഏയ്, മുടി വടിക്കാൻ പാടില്ല ഇഹ്റാമിൽ. ഞാൻ ഇഹ്റാമിലല്ലേ, ഇഹ്റാം കഴിഞ്ഞ് തവാഫ് കഴിഞ്ഞ് സഅയും പൂർത്തിയായി, സഅയ് 7 ചുറ്റ് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ചെയ്യേണ്ട കർമ്മമാണെന്ത്? മുടിയെടുക്കൽ. അത് ഒരു വാജിബാത്തിൽപ്പെട്ട ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്റെ മുടിയോ മറ്റുള്ളവരുടെ മുടിയോ എടുത്തു കൊടുക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. മനസ്സിലായില്ലേ? തവാഫും സഅയും കഴിഞ്ഞാൽ പിന്നെ തന്റെ മുടിയെടുക്കുക, മറ്റൊരാളെ മുടി എടുത്തു കൊടുക്കുകയും ചെയ്യുക. അത് ഇഹ്റാമിൽ എതിർ പ്രവർത്തിക്കലല്ല. അതുപോലെ തന്നെ ഹജ്ജിലും, ഹജ്ജിന്റെ അന്ന് ദുൽഹജ്ജ് പത്തിന്റെ അന്ന് നമ്മൾ ജംറക്കെറിഞ്ഞു വന്നാൽ പിന്നെന്ത് ചെയ്യുക? തന്റെ മുടിയെടുക്കുക, മറ്റൊരാളെ മുടി എടുത്തു കൊടുക്കുകയും ചെയ്യുക, തെറ്റില്ല. ഇനി എട്ടിന്റെ അന്ന് നമ്മൾ ഹജ്ജിന് പുറപ്പെടുകയാണ്. ഇപ്പൊ തമത്വായ ഹജ്ജ് അല്ല, ഇഹ്റാമു ബിൽ ഹജ്ജ് ബിൽ യൗമി സാമിനി മിൻ മക്ക വദ്ദഹാബു ഇലാ മിന. ദുൽഹജ്ജ് എട്ടിന്റെ അന്ന് ഇഹ്റാം മക്കയിൽ നിന്ന് ഇഹ്റാം ചെയ്തിട്ട് മിനായിലേക്ക് പോകല്ല, അങ്ങനെ ഹജ്ജ് തുടങ്ങുകയാണ്. يحرم اهل مكه والمحلون فيها من اهل الافاق بالحج في اليوم الثامن من شهر ذي الحجه وهو يوم الترويه من منازلهم في مكه عمره ചെയ്തു തഹല്ലുലായി മക്കയിൽ ഇരിക്കുന്ന ആളുകൾ, മക്കയിൽ പരിസരത്തും താമസിക്കുന്ന ആളുകൾ, അവർ എവിടെ താമസിക്കുന്നുവോ അവിടെ നിന്ന് ദുൽഹജ്ജ് 8 ന് ഇഹ്റാം ചെയ്തിട്ട് എന്തു ചെയ്യണം? മിനായിലേക്ക് പോകണം. ദുൽഹജ്ജ് 8 നാണ് യൗമു തർവിയ എന്ന് പറയാ. ഒരു സംശയം ഉണ്ടാകും, മുത്തവിഫിന്റെ ആളുകളെ തലേന്ന് തന്നെ കൊണ്ടായാലോ? വലിയ ഇനിയിപ്പോ അതാ വരാൻ പോണേ, ഏഴിന്റെ അന്ന് തന്നെ പറയും. കാരണം മുപ്പർക്ക് 3000 ആളെ കൊണ്ടാണ്ടാവും, രാവിലെ ഒക്കെ പാടെ കൊണ്ടാവും, ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അല്ല മീന 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 മീനാണ് നാളെ ഇപ്പോ ദുൽഹജ്ജ് 8 ഇന്ന് രാത്രി തന്നെ തുടങ്ങും കൊണ്ടോല്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പോ ഞങ്ങള് പോകുമ്പോ ഞമ്മൾ ഇഹ്റാൻ ചെയ്യണോ, അതല്ല മിനായി ചെന്നിട്ട് ഇഹ്റാൻ ചെയ്താൽ മതിയോ എന്ന് ആളുകൾക്ക് സംശയം ഉണ്ടാവും. ഇതിൽ ഷേഖ് പറയണത് എവിടെയാണ് അവർ ഉള്ളത് അപ്പോ അവിടുന്ന് ചെയ്യണം എന്നാണ്. അപ്പൊ മിനയിലാണ് ഒരാൾ ഉള്ളതെങ്കിൽ അവിടുന്ന് ഇഹ്റാൻ ചെയ്താൽ മതി. അല്ലാതെ അയാൾ ഇഹ്റാൻ ചെയ്യാൻ വേണ്ടി പിന്നെ മക്കത്തും കൂടി വരണ്ടേയില്ല, അല്ലെങ്കിൽ ഹറമിന്റെ അടുത്ത് വരണ്ടേയില്ല. മിനായിൽ നിങ്ങളെ കൊണ്ടാക്കിയാൽ മിനായിൽ രാവിലെ അവിടുന്ന് ദുൽഹജ്ജ് 8 നിന്ന് ഇഹ്റാൻ ചെയ്താൽ മതി. പിന്നെ ചില ആളുകൾക്കൊരു സംശയം ഉണ്ടാവും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിലായിക്കൊണ്ടല്ലാതെ മിനയ്ക്ക് പോയിട്ടില്ലല്ലോ, നബി ഇഹ്റാമിലായിട്ടല്ലേ പോയത്, അവിടെ ഞാൻ ഇവിടെ തന്നെ ഇഹ്റാൻ ചെയ്യാണ്. ചില ആളുകൾ ദുൽഹജ്ജ് 7 നിന്ന് ഇഹ്റാൻ ചെയ്യും, അത് വേണ്ടതില്ല. ദുൽഹജ്ജ് 8 അവിടെ എവിടെയാണോ ഉള്ളത് മിനായിൽ, ഇപ്പോൾ ആരഫയിൽ ഡ്യൂട്ടി ഉള്ളത് അവിടെ നീതാ മതി, മിനായിലുള്ള മിനയെ നീതാ മതി, മക്കയിൽ എവിടെയാണോ താമസിക്കുന്നത് അവിടുന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി. മനസ്സിലായില്ലേ? എന്നിട്ടോ സുമ്മ യദ്ഹബൂന ഇലാ മിനൻ, പിന്നെ മിനായിലേക്ക് പോകണം. ഫയുസല്ലൂന ബിഹൽ ളുഹ്റ വൽ അസ്റ വൽ മഗ്രിബ് വൽ ഇശാ വൽ ഫജ്ര ഖസ്റം ബിദൂനി ജമ്മിൻ. എന്നിട്ട് 5 വഖത്ത് അവിടെ നിസ്കരിക്കണം. അപ്പൊ ളുഹ്റിന് അവിടെ എത്തുക, ളുഹ്റ അസർ മഗ്രിബ് ഇശാ സുബ്ഹ്, പിന്നെ സുബ്ഹ് കഴിഞ്ഞിട്ട് സൂര്യ ഉദിച്ചിട്ടാ പിന്നെ എവിടേക്ക് പോകല്? പിറ്റേന്ന് അറഫയിലേക്ക് പോകല്. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഖസ്റായിട്ട് നിസ്കരിക്കേണ്ടത്, ജമ്മില്ല. ഖസ്റ എന്താ? 4 റക്കായത്ത് ഉള്ളത് 2 റക്കായത്ത് ആക്കുക. പക്ഷേ 100 അസറിലേക്കോ അസർ ചേർത്ത് ജമ്മില്ല, ഖസ്റേ ഉള്ളൂ. അങ്ങനെ നിസ്കരിക്കേണ്ടത് ഖസ്റൻ ബിദൂനി ജമ്മിൻ. لأن الصحابة الذين حلوا من العمرة مع رسول الله صلى الله عليه وسلم فعلوا ذلك لأن تليب رسول الله عنده قوة عمرة أجن وأن صحابي قال أنني يعني چهد يتن لأن منائي لك بوئي أنج وقت أود انسكير چاود تامس اچو وقتا غيرهم من أهل مكة مكة كائرل پتت مجتل لبرم ينال وعمر رسول صلى الله عليه وسلم ومن ساق الهدية من صحابه فهم باقون على إحرامهم عنده നബിയും സഹാബത്തും ഇഹ്റാമിൽ തന്നെ ബാക്കിയായതാണ്, അവര് മുടിയെടുത്തിട്ടൊന്നുമില്ല, അവർ ഇഹ്റാം തന്നെയാണുള്ളത്. വമൻ കാന നാസിലൻ ഫീ മിനൻ ഖബ്ല യൗമി സാമിനി, ദുൽഹജ്ജ് 8 മുമ്പ് ആരെങ്കിലും മിനയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, മിനയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, യുഹരിമു ഫീ മിന, അവരെവിടുന്നാ ഇഹ്റാം ചെയ്യേണ്ടത്? മിനായിൽ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. അപ്പൊ തലേന്ന് തന്നെ കൊണ്ടുപോയി ടെന്റിലാക്കിയാൽ പ്രശ്നമൊന്നുമില്ല, രാവിലെ മിനയിൽ നിന്ന് അവിടുന്ന് ഇഹ്റാം ചെയ്താൽ മതി, അവിടെ സൗകര്യമൊക്കെ ഉണ്ടാവും. വലാ യൽസമുഹു ദഹാബു ഇലാ മക്കത്ത് ഇഹ്റാമി മിൻഹ, മക്കയിൽ നിന്ന് ഇഹ്റാം ചെയ്യാൻ വേണ്ടി മിനയിൽ നിന്ന് പിന്നെ നിങ്ങൾ മക്കയ്ക്ക് വരേണ്ടതില്ല. അടുത്തത് ലൈസ ലിമൻ അഹ്റമ മിൻ മക്കത്ത് മിൻ അഹ്ലിഹ വഗൈരിഹിം അൻ യദ്ഹബു ഇലൽ മസ്ജിദിൽ ഹറാം ലിയുഹരിമു മിൻഹു, മക്കയിൽ നിന്ന് ഇഹ്റാം ചെയ്യുന്ന മക്കാർക്കോ അല്ലെങ്കിൽ മക്കാരല്ലാതെ പുറത്തുനിന്ന് വന്നവർക്കോ ഇഹ്റാം ചെയ്യാൻ വേണ്ടി മസ്ജിദുൽ ഹറാമിലേക്ക് പോകേണ്ടതില്ല. കഅബത്തിന്റെ ചുറ്റുമുള്ള പള്ളിക്കാണ് എന്തു പറയാ മസ്ജിദ്, അവർക്ക് പോകേണ്ടതില്ല. വലാൻ യതൂഫു ബിൽ ബൈത്തിൽ വദാഇ ലിദ്ദഹാബി ഇലൽ ഹജ്ജ്, ഹജ്ജിന് പോകാൻ വേണ്ടി വദാഇന്റെ തവാഫ് ചെയ്യേണ്ടതുമില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് തരുന്ന ഷാഫിയാക്കൾക്ക് അങ്ങനെ ഒരു പണിയുണ്ട്, ഹജ്ജിന് പോവാണ് മക്ക വിടുകയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാ? തവാഫിൽ വദാ മിനായിക്കും. ഉണ്ടോ നബിയു സഹാബത്ത് ചെയ്തോ? ചെയ്തിട്ടില്ല. ബിദ്അത്താണതൊക്കെ. വലാൻ യുഖദ്ദിമു സഅയൽ ഹജ്ജ്, അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യേണ്ടതില്ല? ഹജ്ജിന്റെ സഅയും മുൻകൂട്ടി ചെയ്യേണ്ടതുമില്ല. ബല്യക്കൂനീത്തിയാനുഹും ബിഹി ബൈദ തവാഫിൽ ഇഫാള, മുത്തമത്തിയായ ആളുകളൊക്കെ എപ്പോഴാ ചെയ്യേണ്ടത്? ഹജ്ജിന്റെ തവാഫിന് ശേഷം, തവാഫുൽ ഇഫാലക്ക് ശേഷം. പക്ഷെ കാരിനായ ആൾക്കും മുഫ്രിദായ ആൾക്കും എന്ത് ചെയ്യാം? നേരത്തെ തന്നെ തവാഫുൽ ഖുദൂമിന്റെ ഒപ്പം സഹയും ചെയ്യാം. ലിയന്ന സഹാബത്തല്ലദീന അഹ്റമു ബിൽ ഹജ്ജ് മിൻ മക്ക ലം യഫ്അലു ശൈഅ്ൻ മിൻ ദാലിക. റസൂലുള്ളാഹിന്റെ കൂടെ മക്കയിൽ നിന്നും ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിച്ചവരാരും മുൻകൂട്ടി സഹയ് ചെയ്തിട്ടില്ല. ബൽ അഹ്റമു വദഹബു ഇലാ മിനൻ, അവർ ഇഹ്റാം ചെയ്ത് വീട്ടിൽ നിന്ന് നേരെ മിനായിലേക്ക് പോയി. തവാഫ് ചെയ്യാനും പോയിട്ടില്ല, സഹയ് ചെയ്യാനും പോയിട്ടില്ല. മുത്തമത്തി എങ്ങനെയാണ് ചെയ്യേണ്ടത്? മനസ്സിലായില്ലേ? വൽ ഖസ്റു വൽ ജംഉ ഫിൽ ഹജ്ജ് യസ്തവി ഫീഹിൽ ഹുജ്ജാജ് വൽ ആഫാഖിയീന വൽ മക്കിയീൻ. ഹജ്ജിൽ ഉള്ള ജമാഅത്തും ഖസ്റാക്കലും നിസ്കാരത്തിൽ അതിൽ ഹാജിമാര്, പുറത്തുനിന്ന് വന്ന ഹാജിമാരും മക്കക്കാരും സമമാണ്. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഅ്മുരിൽ ലദീന ഹജ്ജൂ മഅഹു മിൻ അഹ്ലി മക്ക ബിൽ ഇത്മാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കക്കാരായ ആളുകളും ഹജ്ജ് ചെയ്തിരുന്നു. ഞങ്ങൾ യാത്രക്കാരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ചുരുക്കണത്, നിങ്ങൾ പൂർത്തിയാക്കി നിസ്കരിച്ചോളിയെന്ന് നബി കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് വഖദ്റവാമാലിക്കും ഫിൽ മുത്തബ് ഇസ്നാദിൻ സഹീഹിൻ അൻ സയ്യിദ് ഇബ്നു അസ്ലം നബീഹി. സഹീഹായ സനദോടെ ഇമാം മാലിക് മുത്തയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സയ്യിദ് ഇബ്നു അസ്ലം തന്റെ പിതാവിൽ ഉദ്ധരിക്കുകയാണ്. അൻ ഉമർ ബിനുൽ ഖത്താബ് സല്ലല്ലാഹു അലൈഹി വസല്ലം റക്അതൈനി. ഉമർ റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് ജനങ്ങൾക്ക് വേണ്ടി രണ്ടരക്കാത്ത് നിസ്കരിച്ചു. ഫലം മൻസറഫ, നിസ്കാരം കഴിഞ്ഞപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, യാ അഹ്ല മക്ക അത്തിമു സലാത്തുകും ഫഇന്ന ഖൗമു സഫർ. കണ്ടോ, മക്കക്കാരെ നിങ്ങൾ നിങ്ങൾ നിസ്കാരം പൂർത്തിയാക്കി, ഞങ്ങൾ യാത്രക്കാരാണ്. സുമ്മ സല്ലാ ഉമർ റക്അതൈനി ബിമിന, അതുപോലെ പിന്നീട് ഉമർ റളിയല്ലാഹു മക്കയിൽ മിനയിൽ പോയിട്ട് രണ്ടരക്കാത്ത് നിസ്കരിച്ചു. വലം യബ്ലുഗുന അന്നഹു ഖാലഹും ശൈഅ, പക്ഷെ മിനായിൽ നിസ്കരിച്ചതിന് ശേഷം മക്കക്കാരെ ഞങ്ങൾ പൂർത്തിയായിക്കോളി, ഞങ്ങൾ യാത്രക്കാരാണെന്ന് പറഞ്ഞതായിട്ട് വന്നിട്ടില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഈ അസറിന്റെ അടിസ്ഥാനത്തിൽ മക്കക്കാരും എന്ത് ചെയ്താൽ മതി? പുറത്തുനിന്ന് വന്ന ആളുകളെ പോലെ തന്നെ ഹജ്ജിന്റെ അന്ന് എന്ത് ചെയ്താൽ മതി? രണ്ടരക്ക നിസ്കരിച്ചാൽ മതി, ഞങ്ങൾ യാത്രക്കാരൊന്നും അല്ലല്ലോ എന്ന് വിചാരിക്കേണ്ടതില്ല. വൽ ഹദീസുൽ മർഫൂ ഫി അംരി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹു മക്ക അഹ്ല മക്ക ബിൽ ഇത്മാം റവാ അബു ദാദ് ബിസ്നാദില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരോട് പൂർത്തിയാക്കി നിസ്കരിക്കാൻ പറഞ്ഞു എന്ന് പറയുന്ന റിവായത്ത് ളഈഫാണ്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് സഹിയാണ്. വഖസ്റു അഹ്ലി മക്ക വജംഉഹും ഫിൽ ഹജ്ജ് മിൻ അജ്ലി നുസുഖ്. മക്കക്കാരുടെ ജമ്മും കസറും ഹജ്ജിലുള്ളത് ഹജ്ജ് കർമ്മങ്ങൾക്ക് വേണ്ടിയാണ്. വലൗ ഖറജ മഅൽ ഹുജ്ജാജ് അഹദും മിൻ അഹ്ലി മക്ക ഗൈറു മഹ്രിമിൻ, മക്കക്കാരിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഇഹ്റാമിലല്ലാതെ ഹാജിമാരോടൊപ്പം പുറപ്പെട്ടു പോയി. ഇപ്പൊ മുത്തവീഫിന്റെ ആളുകളൊക്കെ ഉണ്ടാവും, അവരൊന്നും ഇഹ്റാം ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ അവിടെ വെള്ളം കൊടുക്കാൻ വരുന്നവര് പല പണിക്കാരും ഉണ്ടാവും, അവരൊക്കെ എന്ത് ചെയ്യണം? ഫലൈ സലഹു അക്സറേജ്മ, അവർക്ക് ജമ്മു കസറാക്കാനൊന്നും പറ്റൂല. അറഫയില് ജമ്മാക്കാനോ, അറഫയിലെ പണിക്കാർക്ക് അല്ലെങ്കിൽ മിനാരി വേണ്ട മുത്തവീഫിന്റെ ആളുകൾ, അവർക്ക് കസറാക്കാൻ പറ്റുമോ? പറ്റൂല. അത് ഹജ്ജിന്റെ ഭാഗമാണ്. മന്ദഹല ഫിൽ ഇഹ്റാമി ബിൽ ഹജ്ജ് മിനൽ മുത്തമത്തിഈന തുമ്മ തബയ്യന അന്നഹു ലം യഅത് ബിത്തവാഫി അബി സഈലിൽ ഉംറ ഔ അന്നഹു തറക ബഅദ അൽഅശ്വാത് ഫീഹിമ ഫഇന്നഹു യസീറു ഖാരിന. കണ്ടോ, ഇനി ആരെങ്കിലും ഒരാൾ ഇഹ്റാം ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ചു, മുത്തമത്തിയായ ഹജ്ജ് എന്ന ആളാണ്, ഉംറ കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ഇതിൽ ഹജ്ജ് എട്ടിന്റെ അന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചു, പിന്നീട് അയാൾക്ക് മനസ്സിലായി ഞാൻ തവാഫ് ചെയ്തിട്ടില്ലല്ലോ ഉംറന്റെ, അല്ലെങ്കിൽ സഈ ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അതിൽ ചില ഇത് വിട്ടുപോയിണോ എന്നൊക്കെ സംശയം തോന്നി, തവാഫ് ഉംറന്റെ ശരി എന്നാൽ അയാൾ തിരിച്ചു ചെയ്യാൻ പറ്റുമല്ലോ, അപ്പോൾ അയാളുടെ ഹജ്ജ് ഖാരിനായി മാറും, ഖിറാന്റെ ഹജ്ജായി മാറും. ലിഅന്നഹു ബിദുഖൂലി ഫിൽ ഹജ്ജ് ലാ മജാലഹു ഫീ ഇക്മാലി ഉംറതി, ഹജ്ജിൽ പ്രവേശിച്ച സ്ഥിതിക്ക് ഇനി അയാൾക്ക് ഉംറ പൂർത്തിയാക്കാൻ നിവൃത്തിയില്ല. അവനയാൾ ആയിഷ ബീബി ചെയ്തതുപോലെയായി. ആയിഷ ബീബി ഇപ്പം അങ്ങനെ നിയത്തിയിട്ടില്ല വന്ന്, അവർക്ക് ചെയ്യാൻ പറ്റുമോ? ഉംറന്റെ തവാഫിന് സഹി ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ തന്നെ ഹജ്ജ് വന്നു. അപ്പൊ നബി എന്ത് പറഞ്ഞു? നിങ്ങൾ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ഇഹ്റാമിൽ പ്രവേശിച്ചോളി എന്ന് പറഞ്ഞ്, മനസ്സിലായില്ലേ? ഫഅമറഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുഹരിമ ബിൽ ഹജ്ജ് വകാത്തി ബിദാലിക ഖാരിനതൻ. അങ്ങനെ എന്ത് ചെയ്തു? ആയിഷ ബീബി ഖാരിനത്തായി മാറി, ഇഹ്റാമിൽ നിന്ന് ഒഴിവാകാതെ നേരെ ഹജ്ജിൽ അങ്ങ് പ്രവേശിച്ചു. അപ്പൊ അതുപോലെയാണ് ഇങ്ങനത്തെ ഒരാൾക്ക് ഉണ്ടാവുക. മുത്തമത്തിയായിട്ട് ഇവിടെ ഇരുന്നിട്ട് പിന്നെ ഹജ്ജിന് ദില്ലജിട്ട് പ്രവേശിച്ചിട്ട് അയാൾക്ക് ഉംറന്റെ തവാഫില് സഹീലൊക്കെ സംശയം ഉണ്ടായാല് അയാൾ പിന്നെ അതിനുവേണ്ടി തിരിച്ചു പോകേണ്ടതൊന്നുമില്ല, അയാൾ അങ്ങനെ മുന്നോട്ട് പോയാൽ മതി. എന്നാൽ വഅമ്മ ഇദാ തവാഫൽ മുത്തമത്തി വസഅലിൽ ഉംറത്തി വഅഹ്റമ ബിൽ ഹജ്ജ് ഖബ്റൻ യഹലിക യുഖസ്സിർ ഫഇന്നഹു മുത്തമത്തിഉൻ തറക വാജിബം മി വാജിബാത്തിൽ ഉംറ. എന്നാൽ മുത്തമത്തിആയി ഹജ്ജ് ചെയ്യുന്ന ഒരാള് അയാൾ ഉംറക്ക് കൊണ്ട തവാഫും സഹയും ഒക്കെ കഴിഞ്ഞു, എന്നിട്ട് മുടിയെടുക്കുന്നതിന് മുമ്പ് അയാൾ എന്ത് ചെയ്തു? ഹജ്ജിന്റെ ഇഹ്റാമിൽ അങ്ങ് പ്രവേശിച്ചു. എന്നാലോ പകനുണ്ടാവുമല്ലോ, ദുൽഹജ്ജ് കഴിഞ്ഞ രാത്രി വന്ന്
തവാഫും സായിയൊക്കെ കഴിഞ്ഞ് മുടിയെടുക്കാൻ വിട്ടുപോയി. അയാൾ നേരെ ഹജ്ജിന്റെ ഇറാമിലങ്ങ് പ്രവേശിച്ചു. എന്നാലോ അയാൾ കാരിനാകുമോ? കാരിനാവൂല. അയാൾ മുത്തമത്തി തന്നെയാണ്. പക്ഷേ ഉംറന്റെ വാജിബ് അയാൾ ഒഴിവാക്കി. അതെന്താ? മുടിയെടുക്കൽ. അതുകൊണ്ട് അയാൾ ഫിദിയ കൊടുക്കണം. പക്ഷെ അയാൾ മുത്തമത്തി തന്നെയാണ്. വയക്കൂൻ അലിഹി ഫി തർക്കിഹി ഫിദിയ വഹിയ ശാത്തുൻ. എന്താ ഫിദിയ കൊടുക്കേണ്ടത്? ഒരാടി നിർത്തി കൊടുക്കണം. വാജിബ് ഒഴിവാക്കിയാൽ ഔ സുബ് ഇബാദന, അല്ലെങ്കിൽ ഒട്ടകത്തറക്കുന്ന ഏഴാളുകൂടിൽ ഒരു ഓഹരി കൂടുക, അല്ലെങ്കിൽ ഒരു പശുവിനെ മുരിനിറക്കുകയാണെങ്കിൽ അതിലൊരു ഓഹരി കൂടുക. എന്നിട്ട് ഹറമിലുള്ള ഫുഖറാക്കൾക്ക് അത് ഭക്ഷിക്കാൻ കൊടുക്കണം. അയാളതൊന്നും തിന്നാൻ പാടില്ല. ഫിദിയന്റെ അറിവ് അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു പോയാൽ അത് നമ്മൾ ഫിദിയ കൊടുത്താൽ ആ ഇറച്ചി ആർക്ക് തിന്നാൻ പാടില്ല. ആരുടെ ഫിദിയാണോ അയാൾ തിന്നാൻ പാടില്ല. അത് നിയമമാണ്. മനസ്സിലായില്ലേ? അഞ്ച്, അൽ മബീത്തു മിനൻ ലൈലത്ത് അറഫ മുസ്തഹബ്ബുൻ. അറഫന്റെ അന്ന് രാത്രി മിനയിൽ താമസിക്കൽ മുസ്തഹബ്ബാണ്. ഇതുള്ള ജെട്ടിന്റെ അന്ന് രാത്രി പറയണത്. രാത്രി തന്നെ തലേന്നുള്ള പേര് രാവ് എന്നല്ല. അപ്പൊ അന്ന് മിനയിൽ താമസിക്കൽ മുസ്തഹബ് സുന്നത്ത് മാത്രമുള്ളൂ. വഖദ് ഹഖ ഇബ്നു മുന്ദിർ ഫിൽ ഇജ്മാ അലിജ്മാ അല അനുലാശി അലാമൻ തറക്കു. ഒരാൾ ദുൽഹജ്ജട്ടിന് മിനയിലേക്ക് പോയില്ല, അവിടെ അഞ്ചോ നിസ്കരിക്കാനൊന്നും പോയില്ല എന്നുണ്ടെങ്കിലും അയാൾക്ക് ഫിദിയൊന്നും കൊടുക്കേണ്ടതൊന്നുമില്ല. ഒരു സുന്നത്ത് അയാൾ ഒഴിവാക്കിയെന്നുള്ളൂ. അതുകൊണ്ടാണ് മക്കക്കാരായ ആളുകളൊക്കെ അധികം എന്ത് ചെയ്യുക? മിനായിലേക്ക് പോലുക. നേരിട്ട് എവിടുക്ക വരിക? നേരെ അറഫയിലേക്ക് വരും. കാരണം മിനായിൽ ദുൽഹജ്ജട്ടിന് അന്ന് പോകലും അവിടെ താമസിക്കലും മുസ്തഹബ് മാത്രമേ ഉള്ളൂ, വാജിബല്ല. അപ്പൊ ഒരാളത് ഒഴിവായി എന്നുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അയാൾ നേരെ അറഫയ്ക്ക് പോയാലും അയാൾ കുറ്റമൊന്നുമില്ല. പക്ഷേ മിനായിൽ താമസിച്ച കൂലി അയാൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു മാത്രം. ഇനി അൽ വുഖൂഫു ബി അറഫ, അറഫയിൽ നിൽക്കൽ. അറഫയിൽ നിൽക്കലാണ് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട റുക്നുകളിൽ ഒന്നാണത് അല്ലേ. തവാഫ്, ഇഹ്റാം, തവാഫ്, സഅയ്, ഇത് മൂന്ന് ഉംറക്കുണ്ട്. പക്ഷേ അത് ഹജ്ജിനുണ്ട്. ഹജ്ജിനൊന്നും അധികം ഉണ്ട്. നാലാമത്തെ റുക്ന് ഏതാ? അൽ വുഖൂഫു ബി അറഫ, അറഫയിൽ നിൽക്കല്. യുസ്തഹബ്ബു ദ്ദഹാബു മിൻ മിനൽ ഇലാ അറഫ ബഅദ തുലൂഇ ശംസി മിൻ യൗമി അറഫ. എപ്പോഴാണ് അറഫയ്ക്ക് പോണ്ടത്? ദുൽഹജ്ജ് 9-ന്റെ അന്ന് അറഫ ദിവസം സൂര്യൻ ഉദിച്ചതിനു ശേഷം മിനായിലേക്ക് പോകല്ല, മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകൽ സുന്നത്താണ്. കമാ ഫി ഹദീസ് ജാബിർ ഇബ്നു തവീൽ ഫി സഹീഹ് മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ ഹജ്ജിനെ പറ്റി വന്ന ഹദീസിൽ അങ്ങനെയാണ് ഉള്ളത്. വയക്കൂനുൽ ഹാജ്ജ് ഫി ദഹാബി ഇലാ അറഫ മുഖബ്ബിറൻ മുലബ്ബിയൻ. അറഫയിലേക്ക് പോകുമ്പോൾ തക്ബീറും ജല്ലാം തൽബിയത്തും ജല്ലാം. അതിന് തെളിവെന്താ? ഇബ്നു ഉമർ റളിയല്ലാഹുൻഹുന്റെ ഹദീസാണ്. ഖദൗനാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇലാ അറഫാത്ത്. ഞങ്ങൾ രാവിലെ റസൂലുള്ളാഹിന്റെ കൂടെ മിനയിൽ നിന്ന് അറഫയിലേക്ക് പുറപ്പെട്ടു. മിന്നൽ മുനബ്ബി വ മിന്നൽ മുഖബ്ബിർ. ഞങ്ങളുടെ കൂട്ടത്തിൽ തൽബിയത്ത് ചെല്ലുന്നവരുണ്ടായിരുന്നു, തക്ബീർ ചെല്ലുന്നവരുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഷേഖ് പറഞ്ഞില്ലേ, ദുൽഹജ്ജ് 1 മുതൽ 13-ന്റെ അസർ വരെയും തക്ബീർ സുന്നത്താണ്, എപ്പോഴും ചെല്ലാം. മനസ്സിലായില്ലേ? ആ വലി ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു വഖദ് സുഇല. അതുപോലെ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, കൈഫ കുന്തും തസ്നഊന ഫീ ഹാദൽ യൗമി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അറഫാ ദിവസം റസൂലുള്ളാഹിന്റെ കൂടെ നിങ്ങൾ എന്താ ചെയ്തിരുന്നത് എന്ന് ചോദിച്ചു. കാല, അദ്ദേഹം പറഞ്ഞു, കാന യുഹില്ലു മിന്നൽ മുഹിൽ ഫലാ യുൻകറു അലൈ വയുകബ്ബിറു മിന്നൽ മുകബ്ബിർ ഫലാ യുൻകറു അലൈ റവാഹുൽ ബുഖാരി മുസ്ലിം. ഞങ്ങളുടെ കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലുന്ന ആളുകളുണ്ടായിരുന്നു, അതിന് ആരും എതിർത്തിട്ടില്ല, നബി എതിർത്തില്ല. അതുപോലെ തക്ബീർ ചെല്ലുന്ന ആളെ നബി എന്ത് ചെയ്തിട്ടില്ല, എതിർത്തു. അപ്പൊ തക്ബീറും ചെല്ലാം, തഹ്ലീലും ചെല്ലാം. ഇനി ഇദാ വസല ഇലാ അറഫ നസല ബിഹ, അറഫയിലെത്തിയാൽ അറഫന്റെ അതിർത്തിക്കുള്ളിൽ ഇറങ്ങണം. വഅലൽ ഹാജൻ യതഹഖഖ അന്ന നുസൂലുഹു ഫി അർളി അറഫ, അറഫയിൽ തന്നെയാണ് താൻ ഇറങ്ങിയിട്ടുള്ളത് എന്ന് ഹാജി ഉറപ്പുവരുത്തണം. വദാലിക ബി അൻ യകൂന ഫി ദാഖിലിൽ അലാമാത്തിൽ ലത്തി വുദിഅത്തിൽ ഹുദൂദി അറഫ, അറഫയുടെ അതിർത്തികൾ വ്യക്തമാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ബോർഡുകൾക്കുള്ളിൽ തന്നെയാണ് താൻ നിൽക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. കണ്ടില്ലേ, സിയാർത്തിനെ കണ്ടില്ലേ അറഫ? ആ ലിഅന്നൽ വുഖൂഫ ബി അറഫ റുക്നുൻ ലാ യതിമ്മുൽ ഹജ്ജ് ഇല്ലാ ബി, കാരണം അറഫയിൽ നിൽക്കുക എന്നത് ഹജ്ജിന്റെ റുക്നാണ്, അതില്ലാഞ്ഞാൽ ഹജ്ജ് പൂർത്തിയാവൂല. വഖദ് ഖാല സല്ലല്ലാഹി അലൈഹി വസല്ലം അൽ ഹജ്ജ് അറഫ, ഹജ്ജ് എന്നത് അറഫയാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വതഖദ്ദമ ദാലിക ഫി അർക്കാനിൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജിന്റെ ഉംറയുടെ റുക്ന് പറഞ്ഞ കൂട്ടത്തിൽ അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി എപ്പോഴാണ് നിൽക്കേണ്ടത് അറഫയില്? യബ്ദഉ സമാനുൽ വുഖൂഫി മിൻ സവാലി ശംസി യൗമ അറഫ വയംതദ്ദു ഇലാ തുലൂഇൽ ഫജ്രി മിൻ ലൈലത്തി യൗമിൻ നഹർ. സൂര്യൻ മധ്യത്ത് തെറ്റിയത് മുതൽ അറഫയിൽ നിൽക്കുന്ന സമയം നിൽക്കുക തന്നെ ഇരിക്കാൻ പാടില്ല എന്നർത്ഥല്ല കേട്ടോ. രണ്ടു കാലും ഇങ്ങനെ നിൽക്കണം എന്ന് വിചാരിക്കണ്ട, ഇരിക്ക കിടക്ക ഒന്നും കുഴപ്പമില്ല. ചില ആളങ്ങനെ മനസ്സിലാക്കുകയും അറഫയിൽ തങ്ങുക എന്നേ അർത്ഥമുള്ളൂ. ആ അപ്പോ സൂര്യൻ മധ്യത്ത് തെറ്റിയത് മുതൽ, അഥവാ ലുഹുർബാൻ കൊടുക്കുന്നത് മുതൽ, പിറ്റേന്ന് പെരുന്നാളിന്റെ അന്നത്തെ പ്രഭാതോദയം വരെ, സുബൈ ബാങ്ക് വരെ അറഫയിൽ നിൽക്കുന്ന സമയമാണ്. നബി സൂര്യൻ ഉദിച്ചതിന് അല്ല, ലൊഹർ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് അറഫയിൽ നിന്നത്. കാരണം നെമിറയിൽ വെച്ച് പ്രസംഗിച്ചു, അത് ലൊഹറിന്റെ മുമ്പ്. മനസ്സിലായില്ലേ? എന്നിട്ട് പിന്നെ നിസ്കരിച്ചു അവിടുന്ന്, എന്നിട്ടാണ് എന്ത് ചെയ്തത്, അറഫയിൽ നിന്നത്. അപ്പൊ അറഫയിലാണ്, നിസ്കാരത്തിന് മുമ്പാണ് പ്രസംഗം നടന്നത്. അത് നെമിറയിലാണ് നബിന്റെ മിമ്പറുള്ളത്, അറഫിന്റെ തൊട്ട് മുമ്പുള്ള സ്ഥല. അതുകൊണ്ടാണ് ആ പള്ളിക്ക് എന്ത് പേര് വന്നത്, മസ്ജിദ് നെമിറാന്ന്. അല്ല, വലിയ പള്ളിയുണ്ടല്ലേ അറഫയില്, ഒറ്റയസിനുള്ള പള്ളിയത്, അതിന്റെ മിമ്പർ നെമിറയിലാണ്, അറഫൊക്കെ പുറത്താണ്. എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നത് അറഫയിൽ നിക്കല് ലൊഹറാകണമെന്നൊന്നുമില്ല, അറഫാ ദിവസം സൂര്യൻ ഉദിച്ചതും അല്ല പ്രഭാതോദയം മുതൽ, സുബയായത് മുതൽ തുടങ്ങുന്നാണ്. അതിന് തെളിവെന്താ, ഉർവത്തുബിന് മുദറിസിന്റെ ഹദീസ് ഉണ്ട്, റളിയല്ലാഹുവിന് സഹാബിയാണ്. അദ്ദേഹം പറയാണ്, അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മൗഖിഫി അനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ദലിഫയിൽ നിൽക്കുമ്പോൾ ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നു, എന്നിട്ട് ഞാൻ പറഞ്ഞു, ജീതു യാ റസൂലുള്ളാഹ മിൻ ജബലി ത്വയ്, ത്വയ്യ മലവാരത്തിന്റെ അടുന്നാണ് ഞാൻ വരുന്നത് അല്ലാഹുവിന്റെ റസൂലെ. അഖിലൽത്തു മതിയത്തി, എന്റെ വാഹനമൃഗത്തെ ഞാൻ ക്ഷീണിപ്പിച്ചു, അങ്ങനെ കുറെ യാത്ര ചെയ്തിട്ടാണ് വരുന്നതെന്ന് അർത്ഥം. വാതഅബ്തു നഫ്സി, എന്റെ തടിയെയും ഞാൻ ക്ഷീണിപ്പിച്ചിരുന്നു, കാരണം ഒരുപാട് ഞാൻ യാത്ര. വല്ലാഹി മാ തറക്തു മിൻ ജബലിൻ ഇല്ലാ വഖഫ്തു അലൈ, എല്ലാ പർവ്വതങ്ങളിലും ഞാൻ നിന്നിട്ടാണ് വരുന്നത്, കണ്ട പർവ്വതം നിൽക്കുന്നുണ്ട്. ഫഹല്ലി മിൻ ഹജ്ജിൻ, എനിക്ക് ഹജ്ജ് കിട്ടുമോ നീ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അദ്രക ഹാദിഹി സ്വലാത്ത വതഅറഫത ഖബ്ല ദാലിക ലൈലൻ ഔ നഹാരൻ ഫഖതമ ഹജ്ജ് വഖലാത ഫതഹു. ഈ നിസ്കാരം, അതായത് മുസ്ദലിഫയിൽ വെച്ച നിസ്കാരം ഏതാ, മഗ്രിബും ഇശാം പേശ അവിടുന്ന് കിട്ടിയാൽ, എന്നിട്ട് അതിന് മുമ്പായിട്ട് അയാൾ അറഫയിൽ രാത്രിയോ പകലോ എപ്പോഴെങ്കിലും ഒന്ന് നിന്നാൽ അയാളെ ഹജ്ജ് പൂർത്തിയായി. അപ്പൊ ഒരാള് മഗ്രിബിന് ശേഷമാണ് അറഫയിൽ എത്തിയെന്ന് വിചാരിക്കുക, മതി കുറച്ചേരം നിന്നിട്ട് അയാൾ പോകാം. പക്ഷെ ലോഹറിന് മുമ്പ് നിന്നോല് അല്ലെങ്കിൽ ലോഹർ പകല് നിന്ന ആളുകള് സൂര്യ അസ്തമയം വരെ നിൽക്കണം, അതിന് പോകാൻ പാടില്ല. അതിനു മുമ്പ് നിന്നിട്ടില്ല, അസ്തമയത്തിന്റെ സമയത്താണ് എത്തിയത്. എന്നാൽ അയാൾ അസ്തമയത്തിന് ശേഷം കുറച്ചേരം നിന്നാ മതി, ഞാൻ നേരം വെളുക്കളി ഇടയ്ക്ക് എപ്പോഴും കുറച്ചേരം അവിടെ നിന്നാ മതി. ഇങ്ങനെ നിന്നാണ് പോയാലും അയാൾക്ക് അറഫ കിട്ടി എന്ന് പറയാം, മനസ്സിലായില്ലേ? ഇത് അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. വമൻ വഖഫ ഖബ്ല സവാലി ലാ യക്തഫി ബിൽ വഖൂഫി ബഅദ സവാൽ, ലൊഹറിന് മുമ്പ് അറഫയിൽ പോയി നിന്ന ആളുകൾ ലൊഹറിന് ശേഷം കുറച്ച് നിന്നാൽ മതിയാവൂല. വലൗലം യഹ്സുലിൽ വഖൂഫു മിനൽ ഹാജി ഇല്ലാ ഖബ്ല സവാലി മിൻ യൗമി അറഫ അജ്സഅഹു ലിദലാലത്തി ഹദീസ് ഉർവത്തു ബിൻ ഉലദിസ് അലാ ദാലിക. കണ്ടോ, വഖൂഫ് വലൗലം യഹ്സുലിൽ വഖൂഫു മിനൽ ഹാജി ഇല്ലാ ഖബ്ല സവാലി, എന്നാൽ യൗമി അറഫന്റെ അന്ന് ലൊഹറിന് മുമ്പ് മാത്രമേ ഹാജിയിൽ നിന്ന് അവിടെ നിർത്തുണ്ടായിട്ടുള്ളെങ്കിൽ അത് അയാൾക്ക് മതിയാവുന്നതാണ്. സവാലിന് മുമ്പാണ്, ലോഹറിന് മുമ്പാണെങ്കിൽ. വയഹ്സുൽ വുഖൂഫ് ബി അറഫ ബി വുജൂദിൽ ഹാജി ഫിയ സായിറൻ ഔ റാകിബൻ ഔ ഖായിമൻ ഔ ഖായിദൻ വലാ ജംബിൻ. അറഫയിൽ ഉണ്ടാവുക എന്നേ ഉദ്ദേശമുള്ളൂ, നടന്നു പോകുന്നതിന്റെ വാഹനത്തിലാകട്ടെ, ഇരുന്നവനാകട്ടെ, നിന്നുകൊണ്ടാകട്ടെ, കിടന്നു എങ്ങനെയാലും അറഫയിൽ ഉണ്ടായാൽ മതി. അപ്പൊ ലോഹറിന് മുമ്പ് എത്തിയ ആൾക്ക് ലോഹറിന് മുമ്പ് നിന്നാലും മതിയാവും. ചെലോറിന് ശേഷം അവിടെ ഉണ്ടെങ്കിലോ, വമൻ വഖഫ ബി അറഫ തന്നെ ഹാറൻ ഖറജ മിന്ന ബഅദ ഗുറൂബി ശംസ് ലാ ഖബ്ലഹു. എന്നാൽ ലൊഹറിന് ശേഷം അവിടെ നിന്ന ആള് പിന്നെ അയാൾക്ക് എപ്പോഴേ പോരാൻ പറ്റുള്ളൂ, മഗ്രിബിന് ശേഷേ പോരാൻ പറ്റുള്ളൂ. വതഖദ്ദം ഫി വാജിബാത്തിൽ ഹജ്ജ് വൽ ഉംറ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സൂര്യോദയത്തിന് മുമ്പ് അവിടുന്ന് പോരാൻ പാടില്ല, അത് വാജിബാണെന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. വാജിബാത്ത് അപ്പോ അറഫയിലുള്ള രണ്ടവസ്ഥ ഉണ്ട്, ഒന്ന് അറഫയിൽ നിക്കല് റുക്കിനാണ്, പക്ഷേ ലൊഹറിന് ശേഷം നിന്നവർ സൂര്യ ഉദയം പൂർത്തിയാവുന്നത് വരെ നിക്കൽ വാജിബുമാണ്. രണ്ട് സംഗതി അറഫനെ പറ്റി മനസ്സിലാക്കണം. ഇനി അറഫയിലെ നിസ്കാരം എങ്ങനെയാണ്, യുസല്ലിൽ ഹുജ്ജാജു ഫി അറഫത അല്ലുഹ്റ വൽ അസ്റ ഫി അവ്വലി വഖ്തിൽ ലുഹരി ഖസ്റൻ വജംഅൻ ബി അദാനി വാഹിദിൻ വഇഖാമതൈനി. ലുഹറിന്റെ ആദ്യ സമയത്ത് ലുഹറും അസറും ജമ്മും ഖസ്റും ആയിട്ടാണ് ഹാജ് നിസ്കരിക്കേണ്ടത്. വ അവിടെ പ്രസംഗമൊക്കെ നടക്കും. ഞാനൊക്കെ ആദ്യം അജിനെന്ന് വിചാരിച്ച നമ്മുടെ നാട്ടിലെ സമ്മേളനമൊക്കെ ഉള്ള മാതിരി അറഫ മുഴുവൻ മൈക്കുവെച്ചത് നമുക്കൊക്കെ കേൾക്കാനാണ്. എവിടെ പ്രസംഗം എന്ന് ചോദിച്ചു ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് അറിഞ്ഞോളൂ. അപ്പൊ പ്രസംഗം ആ പള്ളിയിലേ നടക്കുള്ളൂ, അല്ലാതെ എല്ലായിടത്തും പ്രസംഗം. പക്ഷെ നമുക്ക് സൗദി റേഡിയോ ഓണാക്കിയാൽ തത്സമയ സംപ്രേഷണം ഉണ്ടാവും. നമ്മളത് ചെയ്യാം, ടെന്റിൽ അതാ ചെയ്യാം, റേഡിയോ ഓണാക്കിയിട്ട് മൈക്കിന്റെ മുമ്പിൽ വെക്കും, അപ്പൊ എല്ലാവരും കേൾക്കും. എന്നിട്ട് പ്രസംഗം കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളതിന്റെ പരിഭാഷ പറഞ്ഞു കൊടുക്കും, എന്നിട്ട് ലോറു അസറ നിസ്കരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥന കൈ ഒഴിഞ്ഞിരിക്കലാണ്. അപ്പൊ ലൊഹറിന്റെ അവ്വല് വഖത്തിലാണ് ലൊഹറും അസറും ഒരു ബാങ്ക് കൊടുക്കും, ഒരു എക്കാമത്ത് കൊടുക്കും, എന്നിട്ട് ലോഹർ രണ്ടരക്ക നിസ്കരിക്കും, പിന്നെ ഒരു എക്കാമത്തോടെ കൊടുക്കും, എന്നിട്ട് അസർ രണ്ടരക്ക നിസ്കരിക്കും. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും കാണിച്ചു തന്നിട്ടുള്ളത്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അങ്ങനെയുള്ളത്. വയുസ്തഹബ്ബു ലിൽഇമാമി ഔ നായിബിഹി അൻ യഖ്തുബ അന്നാസ ഖബല സലാത്തിൽ ലുഹരി വൽ അസരി. ഈ ലുഹറും അസറും നിസ്കരിക്കുന്നതിന് മുമ്പ് ഇമാമിനോ അദ്ദേഹത്തിന്റെ പ്രതിനിധിക്കോ, കാരണം അവിടെ ഉദ്ദേശിക്കുന്നത് ഇമാം എന്ന അവിടെ ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധികാരി നിശ്ചയിക്കുന്ന ആള് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അയാൾക്ക് ഖുതുബ നടത്താവൂ സുന്നത്തുണ്ട്. ഖുതുബത്തൻ യുബയ്യിനു ഫിഹാ മാ ബഖിയ മിൻ അഹ്കാമിൽ ഹജ്ജി. ഹജ്ജിന്റെ അഹ്കാമുകളിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അറഫ കഴിഞ്ഞാൽ പിന്നില്ലേ മുസ്ദലിഫയിൽ നിൽക്കലുണ്ട്, മിനയിൽ രാപ്പാർക്കലുണ്ട്, ജംറക്കെറിയലുണ്ട്, തവാഫുൽ ഇഫാളുണ്ട് അല്ലേ, തവാഫുൽ വദാ ഉണ്ട്, സഹായി ഉണ്ട്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം ആ പ്രസംഗത്തിൽ. വഗൈരി ദാലിക്ക് അതല്ലാത്ത കാര്യങ്ങളും ഇക്തിദാ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസ് ജാബിർ ജാബിർ റളിയല്ലാഹു നിങ്ങളുടെ ഹദീസിൽ റസൂലിന്റെ ഹജ്ജിനെ കുറിച്ചുള്ള ഹദീസാണ് ജാബിർ റളിയല്ലാഹു ഹദീസ്, അതിൽ റസൂൽ അങ്ങനെ ചെയ്തതായി പറഞ്ഞിട്ടുണ്ട്. അപ്പോ റസൂലിനോടുള്ള തുടർച്ച എന്ന നിലക്ക് ഇന്ന് പ്രസംഗിക്കുന്നവരും ആ മാതൃക പിൻപറ്റണം. അല്ലാഹുദലുലിൽ ഹജ്ജാജി ബി അറഫ തന്യകൂനു മുഫ്തിരീൻ. അറഫ നോമ്പ് എല്ലാവർക്കും സുന്നത്താണ്, പക്ഷെ അറഫയിൽ നിൽക്കുന്ന ഹാജിക്കോ സുന്നത്തില്ല. അവര് നോമ്പ് മുറിച്ചവരായിരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. ലിമാ ഫീ ദാലിക മിനൽ ഖുവ്വത്തി ലഹും അല ദിക്രി വദ്ദുആ ഫീ ദാലിക്. അന്നത്തെ ദിവസം ദിക്റും ദുആയും നടത്താനൊക്കെ നല്ല ശക്തി ഉണ്ടായിരിക്കാൻ അത് ആവശ്യമാണ്. ഫീ ദാലിക യൗമിൽ അദീം, ആ മഹത്തായ ദിവസം അല്ലേ. അള്ളാഹു സുബ്ഹാന തആല ഭൂമിയോട് അടുത്ത് ആകാശത്തേക്ക് ഇറങ്ങി വന്ന് അറഫക്കാരെ കൊണ്ട് അഭിമാനം കൊള്ളുന്ന ദിവസമാണ്. അപ്പൊ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ നമ്മൾ ഹജ്ജിൽ ചോദിക്കാൻ വേണ്ടി കൂടുന്ന കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി കൊണ്ടോണം. അറഫ കഴിഞ്ഞ അയ്യോ ഞാൻ അത് ചോദിക്കാൻ വേണ്ടി ആകെ നീയത്തെ അത് മറന്നുപോയി എന്ന് പറയാൻ പാടില്ല. അപ്പൊ എന്തൊക്കെ നിങ്ങൾക്ക് ചോദിക്കേണ്ടതുണ്ട് അതൊക്കെ ഒരു കടലാസിൽ നേരത്തെ തന്നെ എഴുതി വെക്കുക. നടതൊക്കെ ആ സമയത്ത് ചോദിക്കുക, മനസ്സിലായില്ലേ. ഇങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്, അന്ന് ഞാൻ മറന്നുപോയിട്ട് ഒഞ്ഞിപ്പോടുന്നാ ചോദിക്കുക. അറഫിന്ന് ചോദിക്കണ ഇപ്പൊ അറഫിൽ പോയി ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ അറഫ കാണാൻ പോവില്ല, അപ്പോഴൊക്കെ അറഫയ്ക്ക് വല്ല പ്രാധാന്യമുണ്ടോ? ഇല്ല. എന്ന് മാത്രമേ ചോദിക്കണ്ടേ, അറഫന്റെ അന്ന് യൗമ അറഫന്റെ അന്ന് ചോദിക്കണ്ടേ. വലിയ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഫ്തിറ, നോമ്പ് വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിന്നത് നോമ്പ് മുറിച്ചവനായിക്കൊണ്ടാണ്. സഹീൽ ബുഖാരി സഹീ മുസ്ലിമിലുള്ള ഹദീസ്, ഉമ്മുൽ ഫളി ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ എന്ന സഹാബിയിൽ നിന്ന് വനിതയിൽ നിന്ന് ഒരു ഹദീസ് ഉണ്ട്. അതായത് അന്നനാസൻ തമാറോ ഇന്ദഹ യൗമ അറഫ ഫി സൗമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സഹാബി വന്നതിന്റെ അടുത്ത് വെച്ച് സഹാബികൾ ചില തർക്കിച്ചു, നബി നോമ്പുകാരനാണെന്ന് ചില ആള്, അല്ല നോമ്പുകാരനല്ല എന്ന് ചില ആള്. ഫാർസലത്ത് ഇലൈഹി ബി ഖദഹി ലബനിൻ വഹുവാഖിഫുൻ അലാ ബഈരി ഫശരിബ. അപ്പൊ എന്ത് ചെയ്തു? ഉമ്മുൽ ഫളിൽ റളിയല്ലാഹു അൻഹ ഒരു ഗ്ലാസ് പാല് കൊടുത്ത്, ഒരു കപ്പ് പാല് റസൂലുള്ളാഹി കൊടുത്തയച്ച്. നബി ഒട്ടകപ്പുറത്ത് ഇങ്ങനെ അറഫയിൽ നിൽക്കുകയാണ്, ഒട്ടകപ്പുറത്ത് ഇരിക്കുകയാണ്. നബി അത് വാങ്ങി എല്ലാവരും കാണുകയെ കുടിച്ചു. കണ്ടോ എന്തിനു വേണ്ടി? താൻ നോമ്പുകാരനെല്ലാം എല്ലാവരും അറിയാൻ വേണ്ടി. അമ്മാ ഖൈറുൽ ഹുജ്ജാജി, എന്നാൽ ഹാജിമാരല്ലാത്തവരോ, ഫല്ല അഫ്ദലു അൻ യസൂമൂഹു, അവർക്ക് അന്നേ ദിവസം നോമ്പ് നോൽക്ക വളരെ ശ്രേഷ്ഠമാണ്. വഹു അഫ്ദലു യൗമിൻ യുസാമു തതവ്വുഅൻ, സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണത്. കാരണം എന്താ? ലി ഹദീസ് അബി ഖതാദത്ത റളിയല്ലാഹു അൻഹു, അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഹദീസ് ഉണ്ട്. വഫീഹി, അതിലുള്ള എന്താ? വസ്ഇലൻ യൗമി സൗമി യൗമി അറഫ, അറഫാദിയസ്ത് നോമ്പിനെ കുറിച്ച് റസൂലിനോട് ചോദിക്കപ്പെട്ടു. ഫഖാല, അവിടുന്ന് മറുപടി പറഞ്ഞു, യുകഫിറു സനത്തൽ മാളിയത വൽ ബാഖിയത, കഴിഞ്ഞ ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും പാപങ്ങളെ അത് മാപ്പാക്കുന്നതാണ്, പാപങ്ങൾ പൊറുക്കാൻ ആ നോമ്പ് കാരണമാകുന്നതാണ്. പിന്നെ മുസ്ലിമിന്റെ മറ്റൊരു റിവായത്തുള്ളത്, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫ്ഫിറ സനത്തൽ ലത്തി ഖബലഹു വസനത്തൽ ലത്തി ബഅദഹു. അറഫാ ദിവസത്തിലെ നോമ്പ് ഞാൻ വിചാരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞ ഒരു കൊല്ലത്തെയും വരാൻ പോകുന്ന ഒരു കൊല്ലത്തെയും പാപങ്ങൾ മാപ്പാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുണ്ട്. ഇനി അറഫയിലുണ്ടൊരു ഒരു മല, ഒരു ചെറിയ കുന്ന്, ജബലുർ റഹ്മാന്ന് അതിന് പേര് പറയാം. യഥാർത്ഥത്തിൽ അതിന്റെ പേര് ഇലാൽ എന്നാണ്. ജബൽ റഹ്മാൻ എന്നുള്ള പേര് പിൽക്കാലത്ത് വന്നതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല അറഫാ ദിവസം ഭൂമിയോടുത്ത് ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടല്ലോ. പക്ഷെ അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല, അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങുന്നേ പറയാവൂ എന്നാണ് നമ്മുടെ നാട്ടിലെ അശ്ശരികളും മാതുരീതികളും ഒക്കെ പറയുന്നത്. സലഫി അഖീദല്ലാത്തവർക്ക് അങ്ങനെ പറയുന്നത്. അപ്പൊ അവരിട്ട പേരാണെന്ത്? ജബലുർ റഹ്മ, റഹ്മത്തിറങ്ങുന്ന മല. അള്ള ഇറങ്ങും എന്ന് പറയാൻ പറ്റൂല, അവിടെ അള്ളാ മലമല ഇറങ്ങുന്ന അല്ലല്ലോ. അപ്പൊ അതുമ്മ പൊത്തിപ്പിടിച്ച് കയറാൻ വേണ്ടി നിൽക്കും ആളുകൾ. എവിടെയാണ്? വേം ജബലുർ റഹ്മ, വേം ജബലുർ റഹ്മ. അങ്ങനെ നടന്ന് നേരം കഴിക്കും. അവിടെ നിൽക്കണം എന്നൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? ഞാൻ ഇവിടെ നിന്നു, നബി എന്റെ ചോട്ടിൽ എവിടെ നിന്ന്? ആ മലമലല്ല, ഞാൻ ഇവിടെ നിന്നു എന്നേ ഉള്ളൂ. വാറഫ കൊല്ലു ഹാ മോക്കിഫുൻ, അറഫ മുഴുവൻ നിൽക്കാൻ പറ്റിയ സ്ഥലമാണ്. അതുകൊണ്ട് ആ മല അന്വേഷിച്ച് നടക്കേണ്ട, ജബലുർ റഹ്മ അന്വേഷിച്ച്. നിങ്ങൾ കണ്ടില്ലേ, പോകുമ്പോ കണ്ടില്ലേ, അതിന് മുകളിൽ ഒരു തൂണൊക്കെ ഉണ്ടായപ്പോ ഓരോരുത്തർ പേരെ ഇരിക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ഉണ്ടാവും അവിടെ, എല്ലാം കാണാം അവിടെ വന്നാല്. അപ്പൊ അതൊന്നും എന്തല്ല, ജാഹിലിയങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങോട്ടോ യക്കൂനുൽ വുഖൂഫു ഫി അയ്യ മൗലിഇൻ മിൻ അറഫ മുസ്തഖ്ബിലൽ ഖിബ്ല, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അറഫയിൽ എവിടെയും നിൽക്കാം. വയക്തു യുക്തിറു മിന തൽബിയ വദ്ദിക്രി വദ്ദുആ, തൽബിയത്തും ദിക്ര ദുആകളും വർദ്ധിപ്പിക്കണം ഹാജി. ഫി ഹാദൽ യൗമിൽ അലീം, ഈ മഹത്തായ ദിവസത്തിൽ. വയബ്തഹിലു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അയാൾ അങ്ങേയറ്റത്തെ വിനയത്തോടെ മുറിഞ്ഞ് പ്രാർത്ഥനയിൽ മുഴുകണം. വയുരിഹു ഫി ദുആഇ വയസ്അലുഹു മിൻ ഖൈറൈ ദുനിയാ വല്ലാഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മകൾ അല്ലാഹുവിനോട് ചോദിക്കണം. ഫയുർലി റബ്ബഹു സുബ്ഹാനഹു, ഉണ്ടോ, വയദ്ഹറു ശൈത്താന വയുഖ്സീഹി വയുരീഹി മിൻ നഫ്സീ മാ യസൂഹു വയുഹ്സിനുഹു, അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുകയും ശൈത്താനെ അന്ന് ദുഃഖിപ്പിക്കുകയും വേണം. അവനെ വ്യസനിപ്പിക്കുന്ന കാര്യം നമ്മൾ ഇന്ന് ഉണ്ടാകണം. ശൈത്താൻ ഇതൊക്കെ പാടെ കണ്ടിട്ട്, മുഅ്മിനീങ്ങളൊക്കെ പാടെ ഇത് ചെയ്യുന്നത് കണ്ടിട്ട് ശൈത്താൻ അന്ന് അങ്ങേയറ്റം ദുഃഖപരവശനായി മാറുന്നതാണ് ഹദീസിലുള്ള വദാലിക ബിയന്യ തൂബ ഇലല്ലാഹ് യസ്ബജല്ല തൗബത്തൻ നസുഹ, ഹാജി അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായി തൗബ ചെയ്ത് മടങ്ങണം. കഴിഞ്ഞ കാല തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് ഏറ്റു പറയാം. ഭാര്യ ചെയ്ത് ഭർത്താവ് അറിയാത്തതുണ്ടാവും, ഭർത്താവ് ചെയ്ത് ഭാര്യ അറിയാത്തതുണ്ടാവും. എല്ലാവരും അവനാന്റെ കാര്യം അള്ളാഹുവിനോട് പറയാം, വേറെ ആരോടും പറയേണ്ടതില്ല. യഖ്റുജു ബിഹാ മിന ദുനൂബി വൽ മഅസി, അതിലൂടെ അയാൾ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പുറത്തു വരണം. വലാ യുശ്ഗിലു നഫ്സഹു ഫി ഹാദിൽ യൗമിൽ അലീം ബിത്തജവ്വുലി ഫി അറഫ, അറഫയിൽ ചുറ്റി നടന്നുകൊണ്ട് നേരം കളയരുത്. വദ്ദഹാബിൽ ജബൽ മുസമ്മ ജബലുർ റഹ്മ വസഊദി, ജബലുർ റഹ്മ എന്ന് പേരിൽ ആ മലയിലേക്ക് പോകലും അയിമ കേറലുകൊണ്ടും അയാൾ ശുഗലിലാകരുത്. ലിഅന്നഹു ലം യഅതി ദലീലുൻ അലാ ദാലിക്, അതിനൊന്നും ഒരു തെളിവും വന്നിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ അറഫയിൽ നിൽക്കുന്ന കാര്യം നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അൽ വഖൂഫു ബി അറഫ അഅലമു മുൽതഖല്ലിൽ മുസ്ലിമീന ഫി ഇബാദാതിഹിം, മുസ്ലിമീങ്ങളുടെ ഇബാദാത്തിൽ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ സംഗമവും സമ്മേളനവുമാണ് അറഫയിലുള്ള നിൽക്കൽ. വൈതദക്കറുൽ മുസ്ലിം ഫി ഹാദൽ വഖൂഫ് ഇജ്തിമാ അൽ ഖലായിഖ് യൗമൽ ഖിയാമ ഫിൽ മൗഖിഫിൽ ലദീ ഇജ്തമി ഫിൽ അവ്വലൂന വൽ ആഖിറൂൻ, ലോകം സൃഷ്ടിച്ച അന്നത്തും ആദ്യകാലക്കാരും ലോക അവസാനം വരുന്ന ആളുകളും ഒരുമിച്ച് കൂടുന്ന ആ ഖിയാമം നാളിൽ നൃത്തം അന്നേ ദിവസം ഒരു മുസ്ലിം ഓർക്കണം അല്ലെ. എല്ലാ ഭാഗത്തുള്ള ആളുണ്ടല്ലോ ഹജ്ജിന്, ഇതുപോലൊരു നൃത്തമായിരിക്കും അവിടെയും നാളെ പടച്ചവന്റെ മുമ്പിൽ നിൽക്കുന്നത്, അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ പരലോകത്ത് നിൽക്കുന്നത്. ഫയസ്തഇദു ലിദാലിക്കൽ മൗഖിഫി ബിൽ അഅമാലി സാലിഹത്തി, അതുകൊണ്ട് ആ ദിവസം പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നതിനു വേണ്ടി ഒരു മുഅ്മിൻ തയ്യാറെടുക്കണം. ബിൽ അഅമാലി സാലിഹത്തി, സാലിഹായ അമലുകൾ കൊണ്ട്. അല്ലത്തി ഫിഹാ ഫൗസുഹു, അതിലാണ് അവന്റെ വിജയം. ഫൗസുഹു ബിസഅദതി ദുനിയാ വല്ലാഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും സൗഭാഗ്യം കിട്ടി വിജയിക്കൽ സാലിഹായ അമലുകൾ കൊണ്ടാണ്. വറദ ഫി ഫളിൽ യൗമി അറഫ വൽ വഖൂഫ് ബിയാ ഖൗലു സല്ലല്ലാഹി അലൈഹി വസല്ലം, അറഫാ ദിവസത്തിന്റെ പ്രാധാന്യം അവിടെ നിൽക്കുന്നതിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്താണെന്ന് കേട്ടോളൂ. മാ മിൻ യൗമിൻ അഖതറു മിൻ അൻ യുഅതിഖല്ലാഹു ഫീഹി അബദം മിനൽ നാരി മിൻ യൗമി അറഫ, അറഫാ ദിവസത്തെക്കാളേറെ മറ്റൊരു ദിവസവുമില്ല അള്ളാഹു സുബ്ഹാനഹു തആല ധാരാളമായി തന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമായിട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു തആല തന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് ഏത്? അറഫാ ദിവസം. അപ്പൊ നമ്മളൊക്കെ പേരിപ്പ നരകക്കാരുടെ ലിസ്റ്റിലാണോ സ്വർഗക്കാരുടെ ലിസ്റ്റിൽ നമുക്ക് അറിഞ്ഞൂടല്ലോ. നരകക്കാരുടെ ലിസ്റ്റിലാണെങ്കിൽ അറഫാ ദിവസം കൊണ്ട് അത് സ്വർഗക്കാരുടെ ലിസ്റ്റിലേക്ക് മാറ്റണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അന്നത്തെ ദിവസം നന്നായി ചോദിക്കണം. സ്വർഗം ചോദിക്കുക, നരകത്തിന് രക്ഷ ചോദിക്കുക, പാപമോചനം, അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. മനസ്സിലായില്ലേ? വൈന്നഹു ലയദ്നു, അല്ലാഹു ഭൂമിയോടടുത്ത് വരും. സുമ യുബാഹി ബിഹിമുൽ മലായിക്ക, തന്റെ മലക്കുകളോട് തന്റെ അടിമകളെ കുറിച്ച് അഭിമാനം പറയും. ഫയഖൂലു മാ അറാദഹായി, ഇവരെന്താണ് ഉദ്ദേശിച്ചത് എന്റെ അടിമകളെ കണ്ടോ എന്ന് പറഞ്ഞ് അല്ലാഹു അഭിമാനം പറയും. ഇത് ആയിഷ റളിയല്ലാഹുവിൽ നിന്നും മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇനി അറഫാന്റെ അന്നത്തെ ദുആ, അതിന്റെ പ്രാധാന്യം. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫാ ദിവസത്തിലെ പ്രാർത്ഥനയാണ്. വഖൈറു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി, ഞാനും എന്റെ മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് അറഫാ ദിവസം? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇത് ധാരാളമായി പറയാം. നമുക്കറിയുന്നല്ലോ നിസ്കാരത്തിന് ശേഷം നമ്മൾ പറഞ്ഞല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വ അലാ കുല്ലി ശൈഇൻ. അതിനിടയിൽ മറ്റ് പ്രാർത്ഥനകളൊക്കെ പറയാം. വറദ ഫീ റഫ്ഇൽ യദൈനി ഫി ദുആഇ ബി അറഫ ഹദീസ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയതായിട്ട് അറഫാ ദിവസം കൈയർത്തി രണ്ട് കൈയും ഉയർത്തി പ്രാർത്ഥിച്ചതായിട്ട് ഉസാമ റളിയല്ലാഹു അൻഹു ഹദീസിലുണ്ട്. എങ്ങനെയാണത്? കുന്തു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി അറഫാത്ത്, ഞാൻ അറഫാത്തിൽ റസൂലുള്ളാഹിന്റെ വാഹനത്തിൽ പിന്നിലിരിക്കുന്ന ആളായിരുന്നു. ഫറഫഅ യദൈഹി യദ്ഉ, രണ്ട് കൈയും ഉയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ഫമാലത്ത് ബിഹി നാഖതുഹു, അങ്ങനെ നബിയെയും കൊണ്ട് നബിയുടെ ഒട്ടകം ഒന്ന് ചെരിഞ്ഞു. ഫസഖത ഖിതാമുഹ, അപ്പൊ അതിന്റെ കടിഞ്ഞാൺ വീണുപോയി. ഫതവനാവല ഖിതാമ ബിഹിദായദൈഹി, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രണ്ട് കൈകളിൽ ഒന്നുകൊണ്ട് ആ ഖിതാം ഇങ്ങനെ പിടിച്ചു. വഹു റാഫിഉൻ യദൈഹി അൽഉഖ്ര, മറ്റേ കൈ ഇങ്ങനെ ഉയർത്തി പ്രാർത്ഥിച്ചു. ഈ കൈ കൊന്തയ്ക്കാൻ നിവൃത്തിൽ എന്നിട്ട് ഒരു കൈ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. വലൈസലി ദുആഇ ബി അറഫാദിയത്തും മഖ്സൂസ, അറഫാ ദിവസത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളൊന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ അടുത്ത് ഹർമിൽ ആളുണ്ട് അറഫന്റെ ദുആ ഉണ്ട്, അറഫൻ അറഫയ്ക്ക് വേണ്ടി പ്രത്യേക ദുആയൊന്നുമില്ല. വലിയത് കുറൽ ഹാജ് റബ്ബഹു വയദുഹു വയലബ്ബി വയഖ്റ ഖുർആൻ, ഹാജി അള്ളാഹനെ ഓർക്കുക, തനിക്കറിയുന്ന ദുആകൾ ദിക്റുകൾ ചെല്ല, ഖുർആൻ ഓത. വയം ബഗേനിയക്കുണമായി എത്തി ബി മിന ദിക്ര ദുആ മിമ്മാ ജാ ഫീ കിതാബില്ലാ വസബത ഫീ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലിഅന്ന മാ ജാ ഫീഹി മാ മിൻ ജവാമിഉൽ കലിം വഫീൽ ഇസ്മത്തി മിന സലലി വൽ ഖലൽ. ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള, ഖുർആനിൽ വന്നിട്ടുള്ളതും ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതായ ദിക്റും ദുആകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പലോലി എഴുതി കൂട്ടിയ കെഞ്ചിലരിച്ച് മഞ്ചില് ലേ 38 വകയേട് 88 വകയേട് ഈ സബീന എന്തെല്ലാം സാധനങ്ങളാണ് നമ്മളെ കേരളക്കാർ കൊണ്ടല്ല. അതൊന്നുമല്ല വേണ്ടത്, സഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള ദിക്റ ദുആകളും. പിന്നെ നമ്മളെ ഭാഷയിൽ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ എന്ന് പറഞ്ഞാൽ ആശയം വാക്കുകൾ കുറച്ചായിരിക്കും, ആശയം സമ്പുഷ്ടമായിരിക്കും, അതിൽ തെറ്റുകൾ ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? അപ്പൊ ആ പ്രാർത്ഥനകൾ വമിനൽ മുനാസബിഹുന ഈറാദ് ജുംലത്തുൽ അദ്ഇയത്തി വൽ അദ്കാർ മിമ്മാ വറദ ഫീ കിതാബില്ലാ വസബത ഫീ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ മിമ്മാ യംബഗീ ലിൽ മുസ്ലിമൻ യദ്ഉ ബിഹി ഫീ വഖൂഫി ബി അറഫ വമുസ്ദലിഫ വതവാഫി വസഅയി വസായിലി അഹ്വാലിഹി ويدعو ايضا بما شاء منا في صلاتي في السجود وقبل السلام. ഇവിടെ ഷേഖ് കുറേ ദുആകൾ കൊടുത്തിട്ടുണ്ട് ഖുർആനിലും ഹദീസിലും വന്ന്. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്, തവാഫിലും സഅയിലും അറഫയിലും എപ്പോഴും ഉപയോഗിക്കാവുന്ന പൊതു ദുആമ്മ പൊതു പ്രാർത്ഥനകളുണ്ട്. അതിപ്പോ നമ്മുടെ വായിക്കുന്നില്ല, അത് നിങ്ങൾ ഇതുപോലുള്ള പുസ്തകങ്ങൾ നോക്കിയിട്ട് അത് കയ്യിൽ വെച്ചാൽ നമുക്ക് ഈ പ്രാർത്ഥനകളും ചൊല്ല, അതോടൊപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ചൊല്ലാവുന്നതാണ്. അതിൽ ഹർക്കത്തൊന്നും ഇട്ടില്ല, ഹർക്കത്തിട്ടുണ്ടാവും. സഹിയായ പ്രാർത്ഥന മാത്രം ചൊല്ലിയാൽ മതി, മറ്റേടുകളും മറ്റൊക്കെ ഒഴിവാക്കുക. ഇത്രയുമാണ് പറയുന്നത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്കിതിന്റെ ബാക്കി ഇൻഷാല്ല അടുത്ത ആഴ്ച നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിയില്ല, ഈ തിരക്കായതുകൊണ്ട് ആളുകൾക്ക് വരാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇനിയുള്ള ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരും ഇൻഷാല്ല. ഹജ്ജിന് വന്നിട്ട് നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് ചെയ്ത് തിരിച്ചു പോകാൻ അള്ളാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ വർഷം ഉണ്ടായതുപോലുള്ള ആപത്തുകളോ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ദുആ ചെയ്യുക, മനസ്സിലായില്ലേ? വലിയ ഹജ്ജിന് മുമ്പായിട്ട് മറ്റേ ക്രെയിന് വീണു, കുറേ ആൾ മരിച്ചു, ഹജ്ജിന് കുറേ ആളുകൾ തിരക്കിൽപ്പെട്ട് മരിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ. എത്തവണ അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനത്തെ പ്രയാസങ്ങളിൽ നിന്നെല്ലാം ഹാജിമാരെ രക്ഷിക്കുമാറാകട്ടെ. എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ ഈ ക്ലാസ് എടുത്തത് നമ്മുടെ ഹാജിമാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടാനാണ്. ഇനി ഇൻഷാ അത് പൂർത്തിയാക്കിയെടുക്കും. ഇതിൽ വല്ല തെറ്റുകളും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വീണ്ടും വീണ്ടും നമുക്ക് അള്ളാഹുവിന്റെ ദീൻ ശരിക്കു പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ഈ പുണ്യഭൂമിയിൽ വരാനും കൂടുതലായി ഈ പുണ്യഭൂമിയിൽ വന്ന് ഇബാദത്തുകൾ എടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മത്തിക്ക അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.